നിന്റെ കരുണ ഞങ്ങൾ ആവേ, നിന്റെ കൃപകളാൽ ഞങ്ങളെ വഴി നടത്തുമാറാകണമേ. ഞങ്ങൾ പഠിക്കുന്നതായ പാഠങ്ങൾ ഏറ്റവും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണമേ. പ്രദേശത്തിന്റെ പല ഭാഗങ്ങളിലിരുന്നു കൊണ്ട് കർത്താവേ ഇതിൽ സംബന്ധിക്കുന്നവരും ആഗ്രഹിച്ചിട്ട് സംബന്ധിക്കാൻ സാധിക്കാതിരിക്കുന്നവരുമായ എല്ലാവരെയും ദൈവകരങ്ങൾ അർപ്പിക്കുന്നു. ദൈവത്തിന്റെ അതുല്യമായിരിക്കുന്ന കൃപയാൽ ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ. യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി മഹാപുരോഹിതനായി ദൈവസന്നിധിയിൽ നിന്ന് പക്ഷവാദം ചെയ്യുന്നുവെന്ന് ഞങ്ങൾ പഠിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അത് തിരിച്ചറിഞ്ഞ് നിന്നെ ആരാധിക്കുന്നു. നിന്റെ ദിവ്യമായിരിക്കുന്ന ബലിയിൽ തമ്പുരാനെ ഞങ്ങളെ ഓർക്കണമേ. ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും നൽകണമേ. ഞങ്ങളെല്ലാവരും നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും. ഞങ്ങൾ ഞങ്ങളുടെ വാങ്ങിപ്പോയവരും ഇപ്പോഴും ഇപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. സർവത്തിലെ പുലഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണം. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുരഫലമായി നമ്മുടെ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ദേവതമ്പുരാനുടമേ വേഴ്ചുകൊള്ളണമേ. ആമേ. ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരായ വിശ്വാസികളുടെ സമൂഹമേ, എബ്രായ ലേഖനമാണ് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എബ്രായ ലേഖനത്തിന്റെ 7 അധ്യായങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് തീർക്കുവാൻ ദേവനമ്പുരാനിടയാക്കിയതിനെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അതില് കഴിഞ്ഞ 7-ാമത്തെ അധ്യായം തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ക്ലാസ്സുകളിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്തത് എന്താണ്? ലേവിയ പൗരോഹിത്യം, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം എന്ത്, നമ്മുടെ സഭയിൽ ഇന്ന് പറയപ്പെടുന്ന പൗരോഹിത്യം എന്ത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. അതിൽ ലേവിയ പൗരോഹിത്യം തീർച്ചയായും ദാറ്റ് വാസ് എ ഷാഡോ ഓഫ് ഇറ്റേണൽ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതൊരു നിഴലായിരുന്നു, പക്ഷെ അതുകൊണ്ട് പൂർത്തീകരണം വന്നില്ല. യേശു ക്രിസ്തു പക്ഷെ അത് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം നിത്യമായ പുരോഹിതനാണ് യേശു ക്രിസ്തു. ലേവിയ പൗരോഹിത്യത്തിൽ, ലേവിയ ഗോത്രത്തിൽ യേശു ജനിച്ചില്ല എങ്കിൽ തന്നെയും മറ്റൊരു ഗോത്രത്തിൽ നിന്ന് എങ്ങനെ അവൻ നിത്യ പുരോഹിതനായിട്ട് തീരുന്നു എന്ന് വളരെ വിദഗ്ധമായി മൽക്കീസദേക്കിന്റെ കാര്യം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും സങ്കീർത്തനത്തിൽ നോക്കി എടുത്തുകൊണ്ട് എബ്രായ ലേഖനകർത്താവ് വളരെ ഭംഗിയായിട്ട് വിശദീകരിച്ചു. അങ്ങനെയാണ് യേശു ക്രിസ്തുവിന്റെ നിത്യ പൗരോഹിത്യം എന്നുള്ളത് സ്ഥാപിക്കുകയും ചെയ്തു. നമ്മൾ അതിനോട് ചേർത്ത് സിലബസിലൊന്നും ഇല്ലാത്ത കാര്യമാണെങ്കിലും പഠിച്ചത് ഇപ്പോൾ നമ്മുടെ സഭയിൽ ആചരിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിന്റെ ഇറ്റേണൽ പ്രീസ്റ്റ്ഹുഡിനോട് ചേർന്നു തമ്പുരാൻ കൽപ്പിച്ച കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. കർത്താവിന്റെ ശരീര രക്തങ്ങൾ ആഘോഷിക്കുക, പാപമോചനം കൊടുക്കുക, മാമോദീസ നടത്തുക സഭയിലേക്ക്. അങ്ങനെ പുതിയ ഉടമ്പടിയിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നു. ആ പുതിയ ഉടമ്പടിയുടെ ത്രീ ടയർ മിനിസ്ട്രി ഒക്കെ നമ്മൾ കണ്ടു. ആ അർത്ഥത്തിലാണ് പൗരോഹിത്യം എന്നുള്ളത് സഭയിൽ, അല്ലാതെ ലേവിയ പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ച എന്നുള്ള നിലയിലല്ല. യേശു ക്രിസ്തുവിന്റെ നിത്യമായ പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ചയാണ് വിശുദ്ധ സഭയിൽ എന്നുള്ളത് നമ്മൾ കാണുകയും ചെയ്തു. അതിനകത്ത് മാറ്റം വരുത്തുന്നു അല്ലെ, നീക്കം വരുത്തുന്നു എന്നിങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും ദേവനമ്പുരാൻ സ്ഥാപിച്ചതാണ് ഇതെല്ലാം. ആദിജാതന്മാരെ പൗരോഹിത്യം തമ്പുരാൻ കൊടുത്തു. അതുകൂടാതെ നോഹ മുതലുള്ള പിതാക്കന്മാരെ പൗരോഹിത്യ ശുശ്രൂഷകൾ ചെയ്തു. അതിനുശേഷം ലേവിയ പൗരോഹിത്യം കർത്താവ് സ്ഥാപിച്ചു. അതിനുശേഷം ആ ലേവിയ പൗരോഹിത്യത്തിൽ തന്നെ സ്തോത്രയാഗം അർപ്പിക്കുവാൻ ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നുള്ള ആശയങ്ങളൊക്കെ കണ്ടുകൊണ്ട് സ്തോത്രയാഗം അർപ്പിക്കുവാൻ മോശ അവരെ ചുമതലപ്പെടുത്തി. കാലാകാലങ്ങളിൽ അവർക്ക് വന്ന മാറ്റങ്ങൾ നമ്മൾ കണ്ടു. ആ ഒരു അർത്ഥത്തിൽ ചിന്തിക്കുമ്പോഴേ മാറ്റം എന്ന് പറയുന്നത് ഒരു പുതുമയാണ്. തീർച്ചയായിട്ടും പഴയതിന് സാധിക്കാതെ ഇരുന്ന കാര്യങ്ങളെല്ലാം ക്രിസ്തുയേശുവിൽ പൂർണമായി എന്ന എബ്രായ ലേഖനകർത്താവ് സമർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് യഹൂദന്മാര് ക്രിസ്ത്യാനിറ്റിയെ വല്ലാതെ ചോദ്യം ചെയ്തപ്പോഴെങ്ങനെയാ യേശു ക്രിസ്തു ബലിയായി തീർന്നത്, എങ്ങനെയാ അവൻ മെസ്സിഹായി തീർന്നത്? ആ മെസ്സിഹായിട്ട് തീരണമെങ്കിൽ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുന്ന ഒരു കാര്യം പ്രധാനപ്പെട്ടതാണ്. ദ അനോയിന്റഡ് വൺ ഷുഡ് ബി എ പ്രീസ്റ്റ് ആൻഡ് കിങ്ഷിപ്പ്, പ്രൊഫറ്റ്ഷിപ്പ് ആൻഡ് പ്രീസ്റ്റ്ഹുഡ്, ഇത് മൂന്നും ഉണ്ടാവണമെന്നുള്ളത്, രാജ്യത്വവും പൗരോഹിത്യവും പ്രവചന ശുശ്രൂഷയും കൂടി നിർവഹിക്കുന്നയാളാണ് മെസ്സിഹായായിട്ട് യഹൂദന്മാർ കരുതിയിരുന്നത്. അതിൽ എങ്ങനെയാണ് യേശുക്രിസ്തു പൗരോഹിത്യത്തിൽ യേശുക്രിസ്തുവിന്റെ പ്രാധാന്യം എന്ത് എന്നുള്ളത്? നേരത്തെ നമ്മൾ എബ്രായ ലേഖനത്തിൽ കണ്ടത് തന്നെയാണ്, അവൻ ദൂതന്മാരെക്കാളും എല്ലാ പ്രവാചകന്മാരെക്കാളും എല്ലാ ദാവീദിനേക്കാളും അല്ലെ മറ്റ് രാജാക്കന്മാരെക്കാളും ഒക്കെ ഉപരിയായിട്ടുള്ള സ്ഥാനമാണ് യേശുക്രിസ്തുവിനെന്നുള്ളത്. യേശുക്രിസ്തുവിനെ അങ്ങോട്ട് മനുഷ്യാവതാരം ചെയ്ത ആ മെസ്സിഹായെ ക്രിസ്തുവിനെ ആ ജനമനസ്സുകളിലേക്ക് ഊട്ടി ഉറപ്പിക്കുവാൻ തക്കവണ്ണം വളരെ വിദഗ്ധമായും വിജ്ഞാനത്തോടും പരിശുദ്ധാത്മാവിന്റെ നിറവിലും എബ്രായ ലേഖനകർത്താവ് ചെയ്യുന്നതായ പ്രവർത്തനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനോട് ചേർത്ത് നമ്മൾ നമ്മുടെ സഭയിലും ആചരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ആ ക്രിസ്തുവിന്റെ നിത്യ പൗരോഹിത്യത്തിന്റെ ഒരിക്കലും മാറ്റമില്ലാത്ത, ഇനി ഒരിക്കലും കുരിശിൽ ബലിയായി ആവർത്തിക്കപ്പെടാത്ത ആ നിത്യ ബലിയുടെ പങ്കാളിത്തമാണ് നമ്മൾ കർത്താവിന്റെ കൽപ്പനപ്രകാരം അപ്പോസ്തലത്വത്തിൽ നിന്ന് കൈവെപ്പിലൂടെ പ്രാപിച്ച് കർത്താവിന്റെ കൽപ്പനപ്രകാരം ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള ആശയങ്ങളൊക്കെയാണ് നമ്മൾ 7 അധ്യായങ്ങളിലായിട്ട് നമ്മൾ കണ്ടത്. ഇങ്ങനെ ക്രിസ്തുവിന്റെ മഹാപൌരോഹിത്യത്തെ അതിന്റെ എല്ലാ മഹത്വത്തിലും ഔന്നത്യത്തിലും വിശദീകരിച്ചു കഴിഞ്ഞു. ഈ മൽക്കീസദേക്കിന്റെ പൗരോഹിത്യത്തെ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ പ്രതീകമായി എടുത്തുകൊണ്ടാണ് വിശദീകരണങ്ങൾ നൽകിയത്. പിന്നീട് പറയുന്ന കാര്യം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ക്രിസ്തുവിന്റെ പൗരോഹിത്യം നിത്യമാണ്, ഇറ്റേണൽ പ്രീസ്റ്റ്ഹുഡ് ആണ്. അത് പിന്തുടർച്ചയായിട്ട് ലേവ്യ പുരോഹിതർക്ക് ലഭിക്കുന്നത് പോലെ അപ്പനിൽ നിന്ന് മക്കളിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ലഭിച്ച കാര്യമല്ല. പക്ഷെ അത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും സ്വർഗത്തിലെ പിതാവാം ദൈവം അവനെ മുദ്രയിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് 5-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. താനും ബലഹീനത പൂണ്ടവനാകിയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവനുമാകുന്നു. എന്നാൽ അഹറോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. അതുകൊണ്ട് ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തില്ല. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവാം ദൈവം നേരിട്ട് കൊടുത്തതാണ് അവന് സ്നാന സമയത്ത് ഇവൻ എന്റെ പ്രിയപുത്രനുള്ള ആണയോടുകൂടിയ വാഗ്ദത്തം. ഇതൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെയാണ് അവൻ മഹാപുരോഹിതനായി തീരുന്നത് എന്നുള്ളത് വളരെ മനോഹരമായിട്ട് എബ്രായ ലേഖനകർത്താവ് അവതരിപ്പിക്കുകയാണ്. അത് ഒരിക്കൽ മാത്രമുള്ളതാണ്, വൺസ് ഫോർ ഓൾ, ഒരിക്കൽ നിത്യമായിരിക്കുന്ന ഒരിക്കലേ മാത്രമായിട്ടുള്ളതാണ്. ഇനി അവൻ കുരിശേ കയറുന്ന പരിപാടിയൊന്നുമില്ല, അതിനി ആവർത്തിക്കത്തില്ല. ഇങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനാണ് നമുക്കുള്ളത് എന്നൊക്കെയാണ് അതിന്റെ വിശുദ്ധി. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേറുവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ എന്നിങ്ങനെ 7-ാം അധ്യായം 26-ാം വാക്യത്തിലൊക്കെ നമ്മൾ കണ്ടു. അതിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് ഈ 8-ാം അധ്യായത്തിലേക്ക് ഇബ്രായ ലേഖനകർത്താവ് കടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓർക്കാം. അതിന്റെ 6 വാക്യങ്ങൾ ആദ്യം ഒന്ന് വായിക്കണം, നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി കുറേശ്ശെ കുറേശ്ശെ നമുക്ക് വായിക്കാം. 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ദയവായി ആരെങ്കിലും ഒന്ന് വായിക്കാമോ?
നാം ഈ പറയുന്നതിന്റെ സാരം എന്തെന്നാൽ, സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ഏത് മഹാപുരോഹിതനും വഴിപാടും യാഗവും അർപ്പിപ്പാൻ നിയമിക്കപ്പെടുന്നു. ആകയാൽ അർപ്പിപ്പാൻ ഇവനും വലതും വേണം. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകിയില്ലായിരുന്നു. ന്യായപ്രമാണ പ്രകാരം വഴിപാട് അർപ്പിക്കുന്നവർ ഉണ്ടല്ലോ. കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരളി ചെയ്തതുപോലെ അവർ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായത് ശുശ്രൂഷ ചെയ്യുന്നു. അവനോ വിശേഷതയേറിയ വാസ്തുക്കളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകയാൽ അതിന്റെ വിശേഷതയ്ക്ക് ഒത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു.
ഓക്കെ, 6 വാക്യങ്ങളാണ് വായിക്കാൻ പറഞ്ഞത്, 6 വാക്യങ്ങളായി. ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ ഇപ്പൊ വായിച്ചപ്പോഴ് അതിനകത്ത് ഒരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു. ഈ ഇങ്ങോട്ട് കേൾക്കുന്നതിന്റെ പ്രയാസമായിരിക്കും. നിങ്ങൾക്ക് അത് കൃത്യമായിട്ടും ഭംഗിയായിട്ടും കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ തുടരുകയാണ്. ഈ 8-ാം അധ്യായത്തിന്റെ 1 മുതൽ ആറ് വരെ വാക്യങ്ങളിൽ പറയുന്നതായ കാര്യങ്ങൾ. ഒന്നാമത് പറയുന്നത് The high priest who is seated at the right hand of the throne of the majesty in the heavens. അതായത് സ്വർഗീയ പിതാവിന്റെ മഹിമാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന മഹാപുരോഹിതൻ, അതായത് യേശു ക്രിസ്തു. ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് നാം ഈ പറയുന്നതിന്റെ സാരം എന്തെന്നാൽ സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലതുഭാഗത്തിരുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യ കൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട് എന്ന് പറയുകയാണ്. അപ്പോ തന്റെ പ്രധാന പ്രതിപാദി വിഷയത്തിലേക്ക് വളരെ സാവകാശം നമ്മുടെ ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട് ലേഖനകർത്താവ് അങ്ങോട്ട് കടക്കുകയാണ്. ഈ ഒരു നയമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. പെട്ടെന്ന് അങ്ങോട്ട് ചാടിക്കടക്കാതെ അതിന് പശ്ചാത്തലമെല്ലാം ഒരുക്കി വിഷയത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. പിന്നെ പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. എങ്ങനെയാണ് അവൻ ഈ പിതാവിന്റെ വലതുഭാഗത്ത് മഹിമാസനത്തിൽ മഹാപുരോഹിതനായി തീർന്നതെന്നൊക്കെയാണ് ഇത്രയും 7 അധ്യായങ്ങളിൽ വിശദീകരിച്ചത്. അവിടുന്ന് ശുശ്രൂഷ അനുഷ്ഠിക്കുന്നത് ദൈവനിർമ്മിതമായ ഒരു മന്ദിരത്തിലാണ്. ആ മന്ദിരത്തെ കുറിച്ചൊക്കെയാണ് ഈ വാക്യങ്ങളിൽ പറയുന്നത്. അപ്പൊ ഈ ലോകത്തിൽ ഭൗതികമായ മന്ദിരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ യേശു ക്രിസ്തു ഇപ്പോൾ എവിടെയാണ് എന്നുള്ള യഹൂദന്മാരുടെ ചോദ്യത്തിന് മറുപടി എന്നോണം, അവനെ ഇപ്പൊ ഇവിടെ കാണാനൊന്നും ഇല്ലല്ലോ എന്നുള്ള ചോദ്യത്തിന് ഒരുപക്ഷെ മറുപടിയായിട്ടായിരിക്കാം എബ്രായ ലേഖനകർത്താവിലൂടെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം അരുളി ചെയ്യുന്നത്, അവൻ പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന നമ്മുടെ മഹാപുരോഹിതനാണ് എന്നുള്ളത്. ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സമാഹരിച്ചിട്ടാണ് നാം ഈ പറയുന്നതിന്റെ സാരം എന്തെന്നാൽ എന്ന് പറയുന്നത്. ഈ 7 അധ്യായങ്ങളിൽ ഇത്രയും നേരം വിശദീകരിച്ചതിന്റെ ഒരു ആകത്തുക എന്ത് എന്നുള്ള ഒരു പുതിയ ഒരു ആശയത്തിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. വളരെ സംതൃപ്തിയുള്ള മനസ്സോടുകൂടി ലേഖനകർത്താവ് കടക്കുകയാണ്. ഈ 1 അധ്യായം നമ്മള് തുടങ്ങിയ സമയത്ത് 1 മുതൽ 3 വരെ വാക്യങ്ങളിൽ പുത്രൻ മനുഷ്യാവതാരം ചെയ്തതിന്റെ പ്രാധാന്യം, ആളത്വം, പുത്രന്റെ ആളത്വം, അതിനെപ്പറ്റിയാണ്, ദ ഹ്യൂമാനിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആണ് അതിനകത്ത് വിശദീകരിച്ചത്. എന്ന് പറഞ്ഞ പോലെ തന്നെ 8-ാം അധ്യായത്തില് പുത്രന്റെ ശുശ്രൂഷയുടെ പ്രതിപാദനത്തിലേക്ക് കടക്കുകയാണ്. ഈ 1-ാം അധ്യായം തുടങ്ങിയപ്പോൾ പുത്രന്റെ ആളത്വത്തെ പറ്റി പറയാനായിരുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത്രയും നേരം 7 അധ്യായങ്ങളിൽ എങ്ങനെയാണ് പുത്രൻ മനുഷ്യനായി തീർന്നത്, അവൻ എന്തൊക്കെയാണ് അവന്റെ പ്രാധാന്യം, എങ്ങനെയാണ് അവൻ പുരോഹിതനായതെന്നൊക്കെ ഉള്ള വളരെ മനോഹരമായ ആശയങ്ങളായിരുന്നു പറഞ്ഞത്. 8-ാം അധ്യായം വരുമ്പോഴത്തേക്ക് അവന്റെ ശുശ്രൂഷ എന്താണ്, ഇനി എന്താണ്, അവൻ സ്വർഗത്തിലേക്ക് പോയി, ഇനി എന്താ അവിടെ അവൻ എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്, ആ പ്രതിപാദനത്തിലേക്കൊക്കെയാണ് കടക്കുന്നത്. അതിനുവേണ്ടി ഭൂമിയിൽ അവൻ ചെയ്ത കാര്യങ്ങളെ ഒരിക്കൽ കൂടി പരാമർശിച്ചുകൊണ്ടാണ് സ്വർഗീയമായതിന്റെ നിഴലാണ് പഴയ നിയമത്തിലൊക്കെ നമ്മൾ കണ്ടത്, അതിന്റെ പൊരുളാണ് ഇപ്പോൾ സ്വർഗത്തിൽ നടക്കുന്നത് എന്നിങ്ങനെ ഉള്ള കാര്യങ്ങളാണ്. ദ ഓൾഡ് വർഷിപ്പ് അൻ എർത്ത്ലി ഷാഡോ എന്നുള്ള ഒരു അർത്ഥം, പഴയ ആരാധനയൊക്കെ ഭൗമികമായ ഒരു നിഴലാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ഈ വലതുഭാഗത്ത് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ പിതാവിന്റെ മഹത്വത്തിലും അധികാരമുണ്ട്, പിതാവിന്റെ പ്രഭാവമുണ്ട്, അതിലേക്ക് പുത്രൻ അവരോധിതനായി എന്നർത്ഥം. എന്ന് പറഞ്ഞാല് അത് ഈ പാപികളായ മനുഷ്യർക്കും കൂടി കിട്ടിയ വലിയൊരു പദവിയാ. ദൈവം മനുഷ്യനായി തീർന്നു, മനുഷ്യരായ നമ്മളെ ദൈവീകരാക്കുവാൻ തക്ക വേണം. അങ്ങനെ യേശു ക്രിസ്തു വലതുഭാഗത്ത് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ പിതാവിന്റെ മഹത്വത്തിലും അധികാരത്തിലും പ്രഭാവത്തിലും ഒക്കെ അവൻ അവരോധിതനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യവർഗത്തിനും കൂടി അങ്ങനെ ഒരു ഔന്നത്യം കൈവന്നിട്ടുണ്ടോയെന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അവിടെ നിന്ന് രാജാവായി അവരോധിക്കപ്പെട്ടുവെങ്കിലും തന്റെ പൗരോഹിത്യ ശുശ്രൂഷ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ മുമ്പേ, രാജത്വം, പ്രവാചകത്വം, പൗരോഹിത്യം ഇതെല്ലാം ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുന്നു. ഇപ്പോൾ അവൻ രാജാവായി ദൈവത്തിന്റെ വലതുഭാഗത്ത് മഹിമാസനത്തിങ്കിൽ ഇരിക്കുന്നുവെങ്കിലും അവന്റെ പുരോഹിത ശുശ്രൂഷ തുടരുന്നു എന്നൊരു അർത്ഥമാണ് ഇവിടെ കാണുന്നത്. വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യ കൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട് എന്ന് പറയുക. ഇനി 3-ാം വാക്യത്തിൽ പറയുന്നത് ഏത് മഹാപുരോഹിതനും വഴിപാടും യാഗവും അർപ്പിപ്പാൻ നിയമിക്കപ്പെടുന്നു, ആകയാൽ അർപ്പിപ്പാൻ ഇവനും വല്ലതും വേണം. 4-ാം വാക്യത്തിൽ അവൻ ഭൂമിയിലായിരുന്നു എങ്കിൽ പുരോഹിതനാകെയില്ലായിരുന്നു, ന്യായപ്രമാണ പ്രകാരം വഴിപാട് അർപ്പിക്കുന്നവരുണ്ടല്ലോ എന്ന് പറയുകയാണ്. നോക്കൂ, യേശു ക്രിസ്തു സ്വർഗത്തിലായിരിക്കുന്നു, അവിടെയും അവൻ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുകയാണെന്ന് പറയാനുള്ള താല്പര്യമാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ കാണുന്നത്. അപ്പോൾ യഥാർത്ഥമായിരിക്കുന്ന കൂടാരം എന്ന് പറയുന്നത് സ്വർഗത്തിലേതാണ്. യഥാർത്ഥ കൂടാരം സ്വർഗത്തിൽ. ഇത്രയും നാള് നമ്മള് പഴയ നിയമ പ്രകാരം യഹൂദന്മാരുടെ മര്യാദ പ്രകാരമൊക്കെ ആചരിച്ചതെല്ലാം ഭൗമികമായ ചില നിഴലുകൾ മാത്രമാണ്. യഥാർത്ഥ ആലയം സ്വർഗത്തിലേതാണ് എന്നുള്ള ആശയത്തിൽ നിന്നുകൊണ്ടാണ് ഇവിടെ ഈ ആശയങ്ങൾ ഇദ്ദേഹം അവതരിപ്പിക്കുന്നത്. അന്ന് സമൂഹത്തില് നിലനിന്നിരുന്ന ഒരു ചിന്താഗതി യാഥാർത്ഥ്യമായത് അദൃശ്യ ലോകത്തിലേതാണെന്നായിരുന്നു അന്നത്തെ ഒരു ചിന്താഗതി. അതായത് എന്തെങ്കിലും റിയാലിറ്റി, റിയാലിറ്റി എന്ന് പറയുന്നത് ഈ ലോകമെല്ലാം മായ, മായാവാദ സിദ്ധാന്തം എന്നൊക്കെ പറയാം. അതുകൊണ്ടാ അതിന്റെ ഒരു ശകലം ലാഞ്ചന ഉണ്ടായിരുന്നത് കൊണ്ടാ ശലോമോൻ പറഞ്ഞത്, ഹാ മായ മായ സകലതും മായ അത്ര എന്നൊക്കെ ശലോമോൻ പറയുന്നത്, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നത് ഈ ലോകം ഇവിടെ കാണുന്ന കാര്യങ്ങളെല്ലാം മായയാണെന്ന് പറയുന്നത് ഈ ഒരു മായാവാദ സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ടാണ്. അന്നത്തെ ദാർശനികന്മാരായിരുന്ന അല്ലെങ്കിൽ അതിനു മുൻപേ ഉണ്ടായിരുന്ന ബിസിയിൽ തന്നെ ഉണ്ടായിരുന്ന പ്ലേറ്റോയുടെയും പിന്നീട് സ്റ്റോയിക്കരുടെയും ചിന്തകളുടെ സ്വാധീനമാണ് അതിന്റെ പിമ്പിലുള്ളതെന്ന് നമ്മൾ ആ വിഷയങ്ങൾ പഠിക്കും. ഞാൻ നേരത്തെ പ്ലേറ്റോയുടെയും സ്റ്റോയിക് ചിന്താഗതിയൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, വീണു ആവർത്തിക്കുന്നില്ല. ഇപ്പൊ അവരുടെ ആ ചിന്തയില് ഈ ആശയങ്ങൾ അല്ലെങ്കിൽ ഐഡിയാസിന്റെ ലോകമാണ് യഥാർത്ഥം, അല്ലാതെ ഈ ലോകത്തിലെല്ലാം അങ്ങ് നശിച്ചു പോകുന്നതാണ്. മറ്റ് നമ്മളിങ്ങനെ ചില ഒരു ഒരു മായാവാദം ഈ കാണുന്നതെല്ലാം നശിച്ചു പോകുന്നതാണെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. അത് ഈ എബ്രായ ലേഖന കർത്താവിനെയും അത് ഒരു പരിധിവരെ ഈ ചിന്ത സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഇതിനെപ്പറ്റി പഠിക്കുന്ന പണ്ഡിതന്മാരായ ആൾക്കാരുടെ ഒരു ആശയം പഠിക്കാനായിട്ട് ബലഹീനനായ എനിക്കും സാധിച്ചു എന്നുള്ളത് ഓർപ്പിക്കുക. അപ്പോഴേ ഈ തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകെയില്ലായിരുന്നു, ന്യായപ്രമാണ പ്രകാരം വഴിപാട് അർപ്പിക്കുന്നവരുണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പൊ സീനായ് മലയിൽ വെച്ച് ദൈവം കാണിച്ചു കൊടുത്ത മാതൃക അനുസരിച്ച് മോശ ഉടമ്പടിയുടെ ഒരു കൂടാരം നിർമ്മിച്ചു. ഒരു ദർശനത്തിൽ മോശ കണ്ട സ്വർഗീയ വിശുദ്ധ സ്ഥലമാണ് ഈ ലേഖകന്റെ മുമ്പിൽ ഉള്ളത്. ഈ കൂടാരത്തെ പറ്റി പറയുമ്പോഴ് ആദ്യം മുതലുണ്ടായിരുന്നത് സ്വർഗീയ വിശുദ്ധ സ്ഥലമാണ്. അതിന്റെ ഒരു സാദൃശ്യം മാത്രമായിരുന്നു ഈ ഉടമ്പടിയുടെ കൂടാരം എന്ന് പറഞ്ഞാല് ഈ നിത്യതയിലേക്കുള്ളതിന്റെ ഒരു നിഴൽ മാത്രമായിരുന്നു എന്ന് മാത്രമാണ് ആശയം. പറയാ അതിന്റെ ഒത്തിരി ചിന്തിച്ച് നമ്മൾ അങ്ങ് വശായി പോകേണ്ട കാര്യമൊന്നുമില്ല. ഭൗമിക കൂടാരം നിലവിലുണ്ടായിരുന്നിടത്തോളം കാലം സ്വർഗീയ കൂടാരം അടയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ക്രിസ്തു തന്റെ മരണ ഉയർപ്പും വഴി ഭൗമിക കൂടാരത്തെ നശിപ്പിക്കുകയും സ്വർഗീയ കൂടാരത്തിലെ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു എന്നുള്ളത് സൂചിപ്പിക്കുക. അതായത് പഴയ നിയമം ലേവ്യ പൗരോഹിത്യമൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗീയമായിരുന്നതിന്റെ ഒരു നിഴലായിരുന്നു എങ്കിൽ തന്നെ അതിന്റെ പൂർണ്ണത യേശു ക്രിസ്തുവിന്റെ ബലിയിലാണ് വന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചിന്താഗതിയിൽ നിന്ന് നോക്കുവാണെങ്കിൽ നമ്മൾ ഓരോ ഞായറാഴ്ച ആരാധന അണയ്ക്കുമ്പോൾ ആ സ്വർഗീയമായി നിത്യതയുടെ ഒരു പ്രീ ടേസ്റ്റ് ആണ്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരം എന്റെ ഓർമ്മയ്ക്കായി ഞാൻ വരുന്നവരെ ഇപ്രകാരം അനുഷ്ഠിപ്പിന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അതിൽ സംബന്ധിക്കുന്നതെന്നും കൂടി ഓർത്തിരിക്കണം. ഇവിടെ എബ്രായ ലേഖനകർത്താവ് പറയാൻ ശ്രമിക്കുന്നത് യേശു ക്രിസ്തു സ്വർഗീയ കൂടാരത്തിലേക്ക് പ്രവേശിച്ചു, അവൻ പിതാവിന്റെ മഹിമാസനത്തിൽ ഇരിക്കുന്നു എന്നിങ്ങനെ പറയുകയാണ്. ക്രിസ്തു തന്റെ പൗരോഹിത്യ ദൗത്യം ഈ ഭൗമിക കൂടാരത്തിൽ വെച്ച് നിർവഹിച്ചില്ല. അതാണ് ഞാൻ മുമ്പേ വായിച്ച നാലാം വാക്യത്തിൽ അവൻ ഭൂമിയിൽ ആയിരുന്നു എങ്കിൽ പുരോഹിതനാകെയില്ലായിരുന്നു, ന്യായപ്രമാണ പ്രകാരം വഴിപാട് അർപ്പിക്കുന്നവരുണ്ടല്ലോ എന്ന് പറഞ്ഞത്. എങ്ങനെയാ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം മറ്റുള്ളവരുടെ നിന്ന് വ്യത്യസ്തമാണെന്ന് കാണിക്കാൻ വേണ്ടി, അതായത് യേശു ക്രിസ്തു ഭൂമിയിൽ വെച്ച് ഈ കാര്യം ലേവ്യാ ഗോത്രത്തിൽ അവൻ വന്ന് പറന്നില്ല. ലേവ്യാ ഗോത്രത്തിൽ വന്ന് പറന്ന ഒരു സാധാരണ ഒരു പുരോഹിതനായിട്ട് നിൽക്കുകയായിരുന്നു എങ്കിൽ യേശു ക്രിസ്തുവിന് മറ്റുള്ളവരിൽ നിന്ന് യാതൊരു വ്യത്യാസവുമില്ല. അവൻ അത് തിരഞ്ഞെടുത്തില്ല. അവൻ മറ്റൊരു ഗോത്രത്തിൽ വന്നു, യഹൂദാ ഗോത്രത്തിൽ വന്ന് പറഞ്ഞിട്ട് മൽക്കീസദേക്കിന്റെ പ്രകാരമുള്ള നിത്യപൗരോഹിത്യമാണ് അവനുള്ളത്. ഇങ്ങനെ നശിച്ചു പോകുന്ന ലേവിയായുടെ തലമുറയായി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരാളുടെ മരണത്തോടുകൂടി അവസാനിച്ചു പോകുന്ന പൗരോഹിത്യം അല്ല അവന്റേത്. ഹീസ് എ ഡിഫറന്റ് പ്രീസ്റ്റ്, ഇറ്റേണൽ പ്രീസ്റ്റ് എന്ന് കാണിക്കാനായിട്ടാണ് ആ വാക്യം അവിടെ എഴുതി ചേർത്തിരിക്കുന്നത്. അപ്പോ തന്റെ ദൗത്യം ഭൂമിയിൽ വഹിച്ച് നിർവഹിച്ചിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ ലേവ്യ പുരോഹിതർ അർപ്പിക്കുന്ന പോലെ കാളകളെയോ ആടുകളെയോ ഒക്കെ ബലി അർപ്പിച്ചിരുന്നു എങ്കിൽ അവന് ലേവിയുടെ ഇതിൽ നിന്ന് അവന് യാതൊരു വ്യത്യാസം ഉണ്ടാകത്തില്ലായിരുന്നു. അതുകൊണ്ട് ഭൗമിക കൂടാരം സ്വർഗീയ കൂടാരത്തിന്റെ നിഴലും ഛായയും ആയിരുന്നതുപോലെ പഴയ നിയമ പൗരോഹിത്യവും പുതിയ നിയമ പൗരോഹിത്യത്തിന്റെ നിഴലും സാദൃശ്യവും മാത്രമായിരുന്നു. യേശു ക്രിസ്തു ആ പുതിയ നിയമ പൗരോഹിത്യം സ്ഥാപിച്ചു. അതാണ് നിത്യമായ പൗരോഹിത്യം. ഇനി പഴയതിന്റെ പിന്നാലെ നമ്മൾ പോകേണ്ട കാര്യമില്ല. അവനത് പുതിയതാക്കി തീർത്തിരിക്കുന്നു എന്ന് ഞാൻ മുമ്പേ പറഞ്ഞ നീക്കം മാറ്റം എന്നൊക്കെയുള്ള അർത്ഥം വാക്യങ്ങള് വരുത്തേണ്ടതായ മാറ്റങ്ങൾ വരുത്തി അവൻ പുതിയതാക്കി തീർത്തു എന്നുള്ള അർത്ഥത്തിൽ ചിന്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരണം. അപ്പോൾ ആ പുതിയതിന്റെ നിഴലും സാദൃശ്യവുമായിരുന്നതായിരുന്നു ഭൂമിയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതാ അത് പുതിയതാക്കി തീർത്തിരിക്കുന്നു. യേശു ക്രിസ്തു നിത്യപുരോഹിതനായി പിതാവിന്റെ മഹിമാസനത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നാലാമത്തെ വാക്യം വരെ. തുടർന്നുള്ള അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവൻ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് പറയുക. മുമ്പേ പറഞ്ഞ ആശയത്തെ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, പഴയ നിയമത്തിലെ പൗരോഹിത്യം, പഴയ നിയമ കൂടാരം എന്നൊക്കെ പറയുന്നത് പുതിയ നിയമം അല്ലെങ്കിൽ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തമായിരുന്നു എന്നുള്ള ആശയം അങ്ങോട്ട് ചേർത്ത് പറയുക. പുറപ്പാട് പുസ്തകം 25:40 നമ്മൾ വായിക്കുന്നത് ദൈവനബ്രാൻ മോശയോട് കൽപ്പിക്കുന്നത് പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം, അതായത് പർവ്വതത്തിൽ വെച്ചൊരു ദർശനം മോശയെ കാണിച്ചു കൊടുക്കുന്നു. അത് സ്വർഗത്തിലെ ആ കൂടാരത്തിന്റെ അതേ ദർശനം കാണിച്ചു കൊടുത്തു എന്നുള്ള ആശയത്തിലാണ് ഇവിടെ പറയുന്നത്. അവൻ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് പറയുന്നത് അങ്ങനെ പുറപ്പാട് പുസ്തകം 25:40 നമ്മളത് വായിക്കുകയും ചെയ്യുന്നത്. ഇനി 6 വായിക്കുന്നത് ദ എക്സലന്റ് മിനിസ്ട്രി ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ അതിവിശിഷ്ടമായ ശുശ്രൂഷ, അതാണ് 6 വായിക്കുന്നത്. എന്താണ് അത്? അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകിയാൽ അതിന്റെ വിശേഷതയ്ക്കൊത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുക. അതായത് വളരെ ദ എക്സലന്റ് മിനിസ്ട്രി ഓഫ് ക്രൈസ്റ്റ്, അതാണ് ഈ 6 സൂചിപ്പിക്കുന്നത്. ഈ ലോകപ്രകാരമുള്ള ഒരു ഒരു ശുശ്രൂഷയ്ക്കല്ല ക്രിസ്തു നിയുക്തനായത്. അതുകൊണ്ടാണ് അവൻ ലേവിയ ഗോത്രത്തിൽ വന്ന് പിറക്കാഞ്ഞത്, അവിടത്തെ ബലിയൊന്നും അർപ്പിക്കാഞ്ഞത്. പിന്നെയോ ആ ശുശ്രൂഷ, യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് പുതിയതും നിത്യവുമായ ഒരു ഉടമ്പടിയിന്മേലാണ്. പഴയ പൗരോഹിത്യം പഴയ ഉടമ്പടിയിൽ അധിഷ്ഠിതമായിരുന്നുവെങ്കിൽ ക്രിസ്തുവിന്റേത് പുതിയ ഉടമ്പടിയിൽ അധിഷ്ഠിതമാണ്. ആദ്യത്തെ ഉടമ്പടി പൂർണത അല്ലാതെ ഇരുന്നത് കൊണ്ട് പുതിയത് ആവശ്യമായിട്ട് വന്നു എന്ന് പറയുക. ഈ ദൃശ്യവും അദൃശ്യവുമായ ലോകത്തെ കുറിച്ചുള്ള ചിന്ത മുകളിൽ നമ്മൾ ഒന്ന് കണ്ടല്ലോ. അതിന്റെ ഒരു 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 പൂർത്തീകരണം തന്നെയാണ് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുക, ഈ 6 വാക്യത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത്. അതായത് അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകിയാൽ അതിന്റെ വിശേഷതയ്ക്കൊത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. വിശേഷതയേറിയ ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ മായാവാദം ഒന്നുമല്ല. ഈ രണ്ട് രീതിയിലുള്ള ആശയങ്ങൾ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ജീവിക്കുന്ന ലോകത്തിലാണെങ്കിലും രണ്ട് രീതിയിലുള്ള ആശയങ്ങൾ കാണാം. ഒന്ന്, ചിലര് പറയും ഈ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് നമുക്ക് തൊട്ട് നോക്കാനും കാണാനും ഒക്കെ സാധിക്കും, നമ്മുടെ ബുദ്ധിയും കൊണ്ട് അളന്നു നോക്കാമെന്ന് മാത്രമേ യാഥാർത്ഥ്യമായിട്ടുള്ളൂ എന്ന് പറയുന്നതാണ് എത്തിയിസ്റ്റ് അല്ലെങ്കിൽ ഭൗതികവാദികൾ എന്ന് പറയുന്നത്. അവര് ഈ ഭൗതികമായിരിക്കുന്ന കാര്യങ്ങൾ കാണാവുന്നതിൽ അല്ലെങ്കിൽ സയൻസ് കൊണ്ട് ലോജിക്കലായിട്ട് അളക്കാവുന്ന കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ഇനി മറ്റൊരു ചിന്താഗതിയുള്ളവരുണ്ട്. ഈ ഞാൻ മുമ്പേ പറഞ്ഞതാണ് ഈ പ്ലേറ്റോയുടെയും സ്റ്റോയ്ക്ക് ചിന്താഗതി എന്നൊക്കെ പറയുന്നത് ഈ ലോകത്തിൽ കാണുന്ന എല്ലാം മായയാണ്, ഇതിനപ്പുറമായ ഒരു ലോകത്തിലുള്ളത് മാത്രമേ ഉള്ളൂ യാഥാർത്ഥ്യം എന്നുള്ളത് പറയുക. എന്നാൽ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് നമ്മൾ ആത്മീക യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കുന്ന ഭൗതികവാദം നമുക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. ഈ ലോകത്തിലെ അനിത്യതയെ നമ്മൾ അറിയുകയും വേണം, എന്നാൽ നമ്മൾ കാണപ്പെടാത്ത ലോകത്തിലുള്ള നിത്യതയെ അറിയുകയും വേണം. ഇത് രണ്ടും ചേർത്ത് കൊണ്ടുപോകേണ്ടതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്നുള്ള ഒരു ആശയം കൂടി നമുക്ക് ഈ ഭാഗം ഇച്ചിരി ആഴമായിട്ട് പഠിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകിയാൽ അതിന്റെ വിശേഷതയ്ക്കൊത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു നിത്യപുരോഹിതനായിട്ട് ദ എക്സലന്റ് മിനിസ്ട്രിയാണ് യേശു ക്രിസ്തുവിൻ്റെത്. അത് ഈ ഭൗതികമായതിനെ ത്യജിച്ചു കളയുന്നതല്ല, അതിന്റെ പൂർത്തീകരണം അവൻ വരുത്തി നിത്യമായതിൽ നിലനിൽക്കുകയും ചെയ്യുന്നതാണ് എന്നിങ്ങനെയുള്ള ഒരു 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 പരസ്പരമുള്ള ഒരു സ്റ്റഡിയാണ് ഈ 6 നമ്മൾ കാണുന്നത്. പിന്നീട് 7-13 വാക്യങ്ങളൊന്ന് വായിക്കാമോ? 7-13.
ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ രണ്ടാമത്തതിനെ ഇത് അന്വേഷിക്കുകയില്ലായിരുന്നു. എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചും കൊണ്ട് അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കയച്ചു പിടിച്ച് മിസ്രായം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല അവർ എന്റെ നിയമത്തിൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന കർത്താവിന്റെ അരുളപ്പാട്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യാനിരിക്കുന്ന നിയമം ഇങ്ങനെയാവുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധർ എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാവും. അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന കർത്താവിന്റെ അരുളപ്പാട്. പുതിയത് എന്ന് പറയുന്നതിന് ആദ്യത്തെ പഴയതാക്കിയിരിക്കുന്നു. എന്നാൽ പഴയതായതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങി പോകുവാൻ അടുത്തിരിക്കുന്നു.
ഓക്കെ, ഈ 7 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്ന പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ദ ഓൾഡ് കവനന്റ് പ്ലീഡ്സ് ഫോർ എ ന്യൂ വൺ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നേ, പഴയ നിയമ ഉടമ്പടി അത് പുതിയതിലേക്കുള്ള ഒരു മാർഗമായിരുന്നു, അല്ലെ, അതിനുവേണ്ടി വാദിക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പറയും. ദ ഓൾഡ് കവനന്റ് പ്ലീഡ്സ് ഫോർ എ ന്യൂ വൺ, പഴയത് പൂർണ്ണമല്ല, അത് പുതിയതാണ് പൂർണ്ണമായി തീർന്നത്, അല്ലെങ്കിൽ പുതിയ ഉടമ്പടി എന്നുള്ള പ്രധാന ആശയമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ പുതിയ പൗരോഹിത്യമാണ് ഉള്ളതെങ്കിൽ അതിന് പുതിയ ഉടമ്പടിയും ആവശ്യമാണെന്നുള്ള ഒരു ആശയമാണ് ഇവിടെ കാണുന്നേ. ഏതായാലും പുതിയ പഴയ പൗരോഹിത്യത്തിന് നീക്കം വന്നിട്ട് അല്ലെ മാറ്റം വന്നിട്ട് ഈ നീക്കം മാറ്റം എന്നുള്ളത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അർത്ഥത്തിൽ ഉൾക്കൊള്ളുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിന് കർത്താവ് അത് പുതുക്കി പുതിയ പൗരോഹിത്യത്തിലേക്ക് വന്നു എങ്കിൽ ആ പുതിയ ഉടമ്പടി പ്രവാചകന്മാരിൽ കൂടി ദൈവം വാഗ്ദാനം ചെയ്തിരുന്നു, അത് ക്രിസ്തുവിൽ നിറവേറി എന്ന് ഇവിടെ സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഞാൻ ഒരു ആശയം കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം പിടികിട്ടും. നമുക്കറിയാലോ നമ്മള് ക്രിസ്ത്യാനികളെ പുതിയ നിയമം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, വേദപുസ്തകത്തിലെ പുതിയ നിയമം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ യഹൂദന്മാർ ഇപ്പോഴും മെസ്സിഹായെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായതുകൊണ്ട് ക്രിസ്തുവിനെ അവർ അംഗീകരിക്കുന്നില്ല, അവർ പുതിയ നിയമം ഒന്നും ഉപയോഗിക്കുകയും ചെയ്യുന്നില്ല. പലപ്പോഴും നമ്മളുടെ ഇടയിൽ തന്നെ ഉള്ള ഒരു ചോദ്യമായി, എന്തിനാ ഈ പഴയ നിയമം നമ്മൾ എടുത്തുകൊണ്ട് നടക്കുന്നേ, നമുക്ക് പുതിയ നിയമം മാത്രം പോരെ എന്നൊരു ചോദ്യം. അതിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന പെന്തക്കോസ്തുകാർ പോലും പഴയ നിയമം കൂടെ ഉള്ള പുസ്തകം അതിൽ നിന്ന് എപ്പോഴും എടുത്ത് പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. എന്താ ഇതിന്റെ ആശയം എന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ, ഈ പഴയ നിയമത്തിൽ പ്രവാചകന്മാരും നിബിയന്മാരും മുഖാന്തരം കൽപ്പിച്ചതായ മശിഹായാണ് യേശു ക്രിസ്തു എന്നും ആ യേശു ക്രിസ്തുവിലാണ് ഈ പ്രവാചകത്വം അല്ലെങ്കിൽ പ്രവചനം മുഴുവൻ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി, അവനാണ് വരാനുള്ള മശിഹ, അവൻ ഇനി രണ്ടാമത് വരുമെന്ന് പറഞ്ഞ കാര്യങ്ങളും ആ പ്രവചനങ്ങളും മുഴുവൻ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി, അവനാണ് യഥാർത്ഥ ദൈവപുത്രൻ എന്ന് സാക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പുതിയ നിയമത്തിന്റെ കൂടി പഴയതും കൂടി ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ആശയം പിടികിട്ടിയല്ലോ. അപ്പൊ ഈ ഒരു ആശയം മനസ്സിലാക്കി വെച്ചുകൊണ്ട് വേണം ഈ പഴയ പൗരോഹിത്യം പഴയ നിയമം അതെല്ലാം ക്രിസ്തുവിൽ പൂർണ്ണമാകുന്നു, പുതിയത് ക്രിസ്തു സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു അർത്ഥത്തിൽ വേണം മനസ്സിലാക്കാൻ എന്നുള്ളത് ഓർപ്പിക്കുന്നു. ഇവിടെ പറയുന്ന പുതിയ ഉടമ്പടിയെ പറ്റിയുള്ള വാക്യങ്ങളാണ് ഈ 7 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് കുറവുള്ളത് തന്നെയാണ്, അതുകൊണ്ട് പുതിയ ഒരെണ്ണം വരേണ്ടിയിരിക്കുന്നു. എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളി ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഇൻവേർട്ടഡ് കോമയില് 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഇട്ടിരിക്കുക, അത് ഒരു കോട്ട് ചെയ്തിരിക്കുക. ആ കോട്ട് ചെയ്തേക്കുന്ന ഭാഗം യിരെമ്യാവിന്റെ പുസ്തകം 31:31-34 വരെയുള്ള വാക്യങ്ങളാണ്. യിരെമ്യാവ് 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ, ജെറമിയ ചാപ്റ്റർ 31:31-34, അത്രയും അതേപോലെ തന്നെ ഇവിടെ എടുത്ത് എഴുതിയിരിക്കുകയാണ്. ഇവിടെ ഒരു പുതിയ ഉടമ്പടിയെ പറ്റി പറയുന്നുണ്ട്. അത് ആ വിഷയം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. ഉടമ്പടി എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ വാക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. അതിന് ഈ എബ്രായ ഭാഷയിൽ ഉടമ്പടിക്ക് ബെറീത്ത് എന്നുള്ള വാക്കാണ്, BERITH ബെറീത്ത് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്, അതാണ് എബ്രായ വാക്ക്. എന്നാൽ ഗ്രീക്ക് പദത്തില് 2 പദങ്ങളുണ്ട്, ഈ അതിന് പകരമായിട്ട് ബെറീത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന 2 പദങ്ങളുണ്ട്. അതിന് ഒരു പദം ദിയാതിക്കി എന്നുള്ള പദമാണ്, DIATHIKI ഡിയാത്തിക്കി. ഡിയാത്തിക്കി എന്നുള്ളൊരു പദമാണ് ഒരു ഗ്രീക്ക് പദം. ഇനി വേറൊരു ഗ്രീക്ക് പദം സുന്ദിക്കി, SUNTHIKI സുന്ദിക്കി. ഈ ഡിയാത്തിക്കിയും സുന്ദിക്കി, അതായത് ബെറീത്ത് എന്ന് പറയുന്ന കവനന്റ്, പുതിയ ഉടമ്പടിയെ പറ്റി പറയാൻ പോവാണ്. അപ്പോൾ അതിന് എബ്രായ പദ പഴയ നിയമത്തിലെ പഴയ നിയമം എഴുതിയത് എബ്രായയിലാണ്, പുതിയ നിയമം ഗ്രീക്കിലാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്കുകൾ എടുത്ത് നിങ്ങളോട് പറയുന്നത്. അതൊരു പ്രധാന ആശയം പറയാനായിട്ടാണ്. ഈ ഡിയാത്തിക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഈ ഉടമ്പടി ഡിയാത്തിക്കി എന്ന ഉടമ്പടിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ സമൂഹത്തില് ഉയർന്നവനും താഴ്ന്നവനും തമ്മിലുള്ള ഉടമ്പടിക്കാണ് ദിയാത്തിക്കി എന്ന് പറയുന്നത്. എന്നാല് സമൂഹത്തിൽ രണ്ട് സമന്മാർ തമ്മിലുള്ള ഉഭയസമ്മതത്തിലാണെങ്കിൽ സുന്ദിക്കി എന്നുള്ള വാക്ക് ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ദിയാത്തിക്കി എന്ന് പറഞ്ഞാല് ഉയർന്നവനും താഴ്ന്നവനും തമ്മിലുള്ള ഉടമ്പടിയാണ്. സുന്ദിക്കി എന്നുള്ള വാക്ക് ഉപയോഗിച്ചേക്കുന്നത് സമന്മാർ തമ്മിൽ ഉള്ള ഉടമ്പടിക്കാണ് സുന്ദിക്കി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ദിയാത്തിക്കി എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു 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 പ്രൊമിനൻസ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരാൾ അതിൽ ഉയർന്നയാളാണ്, അയാളെ പലപ്പോഴും അനുസരിക്കേണ്ടതായ ഒരു ആവശ്യകത കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഉടമ്പടിയാണ് ദിയാത്തിക്കി എന്നുള്ളത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ നമ്മൾ സാധാരണ പിന്നെ ഈ എന്താ പറയുന്നത് റെന്റൽ എഗ്രിമെന്റ്, ടെനൻസി എഗ്രിമെന്റ് ഒക്കെ എഴുതുമ്പം അല്ലെങ്കിൽ സുന്ദിക്കി എന്നുള്ളത് വേണം ഉപയോഗിക്കാം. കാരണം രണ്ടുപേർക്കും ഒരേ രീതിയിലുള്ള ഉത്തരവാദിത്വങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായ ഒരർത്ഥമാണ് ദിയാത്തിക്കി എന്നുള്ളത്. അതിൽ ഒരാള് ഡോമിനേറ്റ് ചെയ്യുക, അയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം പലപ്പോഴും അൺകണ്ടീഷണൽ ആയിട്ട് അനുസരിക്കേണ്ടതായിട്ട് വരും എന്നുള്ള അർത്ഥത്തിലാണ് ദിയാത്തിക്കി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഈ എബ്രായ ലേഖനത്തിൽ ഉപയോഗിച്ചേക്കുന്ന വാക്ക് ദിയാത്തിക്കി എന്നുള്ള വാക്കാണ്. ബെറീത്ത് എന്നുള്ള എബ്രായ പദത്തിന് പകരമായിട്ട് ഗ്രീക്കിൽ ഉപയോഗിച്ചേക്കുന്ന വാക്ക് ദിയാത്തിക്കി എന്നുള്ള വാക്ക്. അതായത് ഞാൻ പറഞ്ഞു വരുന്ന ഇത്രേ ഉള്ളൂ, ദൈവത്തെ പരിപൂർണമായിട്ട് അനുസരിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരു ഉടമ്പടിയാണ് ദൈവജനവുമായിട്ട് ദൈവം നൽകിയിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഈ ഉടമ്പടിയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഈ പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകത്തിലെ ഉടമ്പടി യഹോവയും ഇസ്രയേലും തമ്മിലുള്ളതാണ്. യഹോവ കൽപ്പിക്കുന്നതൊക്കെയും അനുസരിച്ച് നടക്കണമെന്നാണ് ഞാൻ പറഞ്ഞ ആശയം. നിങ്ങൾക്ക് ഇപ്പം കൃത്യമായിട്ട് മനസ്സിലായി കാണുമല്ലോ. ദിയാത്തിക്കി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അല്ലെ, ബെറീത്ത് എന്നുള്ള വാക്ക് പഴയ നിയമത്തിൽ ഉപയോഗിച്ചേക്കുന്ന ആ അർത്ഥത്തില, യഹോവ കൽപ്പിക്കുന്നത് മുഴുവൻ അനുസരിച്ച് നടക്കണം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 24:7 ജനം പറഞ്ഞു, യഹോവ കൽപ്പിക്കുന്നതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ പറഞ്ഞു. എന്നാൽ അവരുടെ പിൽക്കാല ചരിത്രം പരിശോധിക്കുമ്പോൾ ഇവർ ഇതൊന്നും അനുസരിച്ചില്ല. ദൈവത്തിന്റെ കൽപ്പനകളെ മുഴുവൻ ആചരിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു പോയി. പക്ഷേ അവിടെയും ദൈവം അവരെ കൈവെടിയുന്നില്ല. ഉടമ്പടി അവര് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഉണ്ടായിട്ടും ദൈവനമ്പരാൻ അവരെ കൈവിടുന്നില്ല. പ്രവാചകന്മാരിൽ കൂടി അവർക്ക് വാഗ്ദാനം ചെയ്തു, പുതിയ ഉടമ്പടി സ്ഥാപിക്കുമെന്ന് അവരോട് വാഗ്ദാനം ചെയ്തു. ആ ഉടമ്പടിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അത് ആ ഒരു പ്രവചനമാണ് യിരെമ്യാവ് 31:31-34 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ആ ഭാഗം ഇവിടുന്ന് തന്നെ ഞാൻ പെട്ടെന്നൊന്ന് വായിച്ച് നമുക്ക് 8 അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദാ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് കർത്താവിന്റെ അരുളപ്പാട്. നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ ഇത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കോട്ട് ചെയ്യുന്നതാണ്. അവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ പണ്ട് ഒരു കൽപ്പന നിങ്ങൾക്ക് പുറപ്പാടിന്റെ സമയത്ത് തന്നെ നൽകിയെങ്കിലും നിങ്ങൾ അത് അനുസരിച്ചില്ല. യിരെമ്യാവിന്റെ കാലഘട്ടം ആകുമ്പോഴത്തേന് യിരെമ്യാ പ്രവാചകനിലൂടെ അരുളിച്ചിരിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. ഞാൻ അവരുടെ പിതാക്കന്മാരുടെ കൈക്ക് പിടിച്ചും ഇസ്രായേൽ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല. അവർ എന്റെ നിയമത്തിൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. വീണ്ടും പ്രവാചകനോട് അരുളി ചെയ്യുന്നത്, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. എന്താ ചെയ്യുന്നത്? ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഇത്രയും നാള് ഒരു ഒരു രക്തം തളിച്ചുള്ള ഒരു കവനന്റ് ആയിരുന്നു. എന്നാൽ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കും, അവരുടെ ഉള്ളിലാക്കിയിട്ട് അവരുടെ ഹൃദയങ്ങളിൽ എഴുതുക. ഞാൻ അവർക്ക് ദൈവമായും അവരെനിക്ക് ജനമായും ഇരിക്കും. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. എന്ന് പറഞ്ഞാല് എല്ലാവർക്കും ആ ഒരു പരിജ്ഞാനം ലഭിക്കും. കർത്താവിനെ അറിയാൻ തക്കവണ്ണം എല്ലാവരുടെയും ഹൃദയം തുറക്കും. ആ ദൈവത്തിന്റെ വചനം എല്ലാവരുടെ ഉള്ളിലാകും. ഒരു പുതിയ നിയമത്തിന്റേതായ ഉടമ്പടി ദൈവം സ്ഥാപിക്കും എന്ന് പറയുകയാണ്. അവർ ആപാദവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. നോക്കൂ, പഴയ നിയമകാലത്തായിരുന്നെങ്കിൽ യിരെമ്യാവ് പഴയ നിയമത്തിലായത് യിരെമ്യാവിലൂടെ അരുളി ചെയ്യുന്നതെങ്കിലും പുറപ്പാട് പുസ്തകത്തിലെ ഉടമ്പടിയിലാണെങ്കിൽ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ഒരുത്തൻ തെറ്റ് ചെയ്താൽ ഉടനെ അവനെ കൊല്ലണം, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അത് ഒരു ഗോഡ് ഓഫ് ജസ്റ്റിസ് ആയിരുന്നു. ഇവിടെ തന്നെ ഒരു ഗോഡ് ഓഫ് ലവ് നമ്മളിവിടെ കാണുന്നുണ്ട്, ഞാൻ അല്ലെങ്കിൽ ഗോഡ് ഓഫ് മേഴ്സി, ഞാൻ കരുണയുള്ളവനാകും എന്ന് ഇവിടെ കാണുകയാണ്. അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. അങ്ങനെ ഒരു പുതിയ ഉടമ്പടിയിലേക്ക് കർത്താവ് വരുന്നു, ഒരു പുതിയ നിയമം കർത്താവ് കൊണ്ടുവരുന്നു എന്നിങ്ങനെ നമ്മളിവിടെ കാണുകയാണ്. അത് ബാഹ്യമായ ചില ചട്ടങ്ങളോ പ്രമാണങ്ങളോ അല്ല, സ്നേഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നതായിരിക്കും. പിന്നീട് ദൈവവും മനുഷ്യനുമായിട്ടുള്ള യഥാർത്ഥ ബന്ധം അന്തിമമായി അത് സ്ഥാപിക്കും. പിന്നീട് മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും അവന്റെ ഉപദേഷ്ടാവ്. അതാ ആ മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ആക്കുമെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താന്നുള്ളത് അല്ലേ. അത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ പെന്തക്കോസ്തി പെരുന്നാളിലൂടെ സ്വീകരിക്കുന്ന, ഞാന് നിങ്ങൾക്ക് ഒരു കാര്യസ്ഥനെ അയക്കും, അവൻ സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും. അവൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ അങ്ങനെ എല്ലാവർക്കും ആപാലവൃദ്ധം ജനങ്ങൾക്കും അതറിയാം. ആ വിവേചന ശക്തി ദേവനപുരാൻ നൽകും എന്നുള്ളതാണ്. അപ്പൊ പുതിയ നിയമത്തിന്റെ പ്രാധാന്യമെല്ലാം യിരെമ്യ പ്രവാചകനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എബ്രായ ലേഖനകർത്താവ് എടുത്ത് കോട്ട് ചെയ്തുകൊണ്ട് ഇതാണ് യേശു ക്രിസ്തു സ്ഥാപിച്ച പുതിയ നിയമം. ഹി ബിക്കെയിം എ ഗോഡ് ഓഫ് മേഴ്സി. അവൻ കരുണയുടെ ദൈവമായി, അവൻ സ്നേഹത്തിന്റെ ദൈവമായിട്ട് മാറുന്നു. ഇനി അവന് നമ്മളോട് സഹതാപം തോന്നുന്നു എന്നിങ്ങനെയുള്ള പുതിയൊരു ആശയത്തിലേക്ക് എബ്രായ ലേഖനകർത്താവ് ആ പഴയ ജനമനസ്സുകളെ കൊണ്ടുവരികയാണ്. പിന്നീട് പഴയ നിയമത്തിൽ മനഃപൂർവ്വമായി ചെയ്യുന്ന ലംഘനങ്ങൾക്ക് ക്ഷമ സാധ്യമല്ലായിരുന്നു. എന്നാൽ പുതിയ നിയമങ്ങൾ അനുഭവിക്കുന്നവർക്ക് ക്ഷമയും മോചനവും ലഭ്യമാണെന്നുള്ളതാണ് പന്ത്രണ്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. അപ്പോൾ തീർച്ചയായിട്ടും അനുദപിച്ചു വരുന്നു യേശു ക്രിസ്തു. അതുകൊണ്ടാ ധൂർത്തപുത്രന്റെ ഉപമ പറഞ്ഞിട്ട് അനുദപിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പിതാവ് എത്ര നാളുകൾക്ക് ശേഷവും സ്നേഹിപ്പാൻ മനസ്സുള്ളവനാണെന്ന് പറയുന്ന ഒരാശയം കൂടി നമുക്ക് ചേർത്ത് ചിന്തിക്കാവുന്നതാണ്. അവരുടെ അധർമ്മത്തെ ഞാൻ പൊറുക്കും, അവരുടെ പാപങ്ങളെ ഇനി ഓർമ്മിക്കുകയുമില്ല എന്ന കർത്താവിന്റെ അരുളപ്പാട് എന്ന് ലേഖനകർത്താവോട് പറയുന്നത്. അങ്ങനെ പതിമൂന്നാം വാക്യത്തിൽ പറയുന്നു, പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു, എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതെല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. അപ്പോൾ നോക്കി, ഇവിടെ പഴയ നിയമങ്ങളെല്ലാം മാറ്റി, കണ്ണിന് പകരം കണ്ണ്, കൊലയ്ക്ക് പകരം കൊല, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി പുതിയതിലേക്ക് കൊണ്ടുവന്നു. ന്യായപ്രമാണം പുതിയതാക്കി തീർത്തു. അതുകൊണ്ട് യേശു ക്രിസ്തു പുതിയ ന്യായപ്രമാണം കൊണ്ടുവന്നു. എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കണം, സഹോദരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. പിന്നീട് പുതിയ നിയമത്തിന്റെ ഉടമ്പടിയാണ്, ഒമ്പതാം അധ്യായത്തിൽ നമ്മൾ അത് പഠിക്കാനായിട്ട് പോവുകയാണ്. പുതിയ നിയമത്തിന്റെ ഒരു ഉടമ്പടി, പുതിയ നിയമം കർത്താവ് കൊണ്ടുവന്നു. അത് എന്തു ആയിരുന്നു എന്നും കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നീട് പറഞ്ഞ പഴയ പൗരോഹിത്യം മാറ്റി, ലേവ്യ പൗരോഹിത്യം എന്നും ആവർത്തിക്കപ്പെടുന്ന കുഞ്ഞാടുകളുടെ ബലിയെല്ലാം മാറ്റിയിട്ട് ഇവൻ നിത്യനായിരിക്കുന്ന കർത്താവായി, നിത്യ പുരോഹിതനായി പിതാവിന്റെ മഹിമാസനത്തിന്റെ വലതുഭാഗത്തിരുന്നുകൊണ്ട് വൺസ് ഫോർ ഓൾ ഒരിക്കലായിട്ട് നിത്യമായ ബലി അർപ്പിച്ചുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി യാഗമായിട്ട് തീർന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരാശയമാണ്. ഹിസ് സാക്രിഫൈസ് കവേഴ്സ് ഓൾ സിൻസ് ബൈ ഓൾ പീപ്പിൾ ഫോർ ഓൾ ടൈം എന്നുള്ള ഒരു ആശയത്തിലേക്ക് എബ്രായ ലേഖനകർത്താവ് വരികയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു, എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതെല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ്. ഇനി ഒൻപതാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. എട്ടാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഴയതിനെ അവൻ മാറ്റി പുതിയതാക്കി തീർത്തു. പഴയ കൂടാരത്തെ മാറ്റി, പുതിയ കൂടാരം എന്ന് പറയുന്നത് സ്വർഗത്തിലാണെന്നുള്ളതാണ് ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ കണ്ടത്. ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ പഴയ ന്യായപ്രമാണമൊക്കെ മാറ്റി പുതിയ അവൻ കരുണയുടെ ദൈവമായിട്ട് മാറി, അവൻ സ്നേഹത്തിന്റെ ദൈവമായി മാറി, അവൻ ചെയ്ത പുതിയ ഉടമ്പടി എന്താണ് എന്നുള്ളതാണ് ഒൻപതാം അധ്യായത്തിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ആ ഒൻപതാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ?
എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുമുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. ഒരു കൂടാരം ശ്രമിച്ചു, അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ. രണ്ടാം തിരുശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു. അത് പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നുപോലിന്റെ നിയമപെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോന്റെ തള്ളിട്ട വടിയും നിയമത്തിന്റെ കൽപ്പന കൽപ്പലകളും അതിന്റെ മീതെ കുപാസനത്തെ മൂടുന്ന തേജസിന്റെ കിഴിവുകളും ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഓരോന്നായി വിവരിക്കാൻ കഴിവില്ല.
മതി. 9 അധ്യായത്തില് അദ്ദേഹം വീണ്ടും ഈ പഴയ കൂടാരത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് യേശുക്രിസ്തുവിന്റെ പുതിയ കൂടാരം, പുതിയ നിയമം, ഈ ആശയങ്ങൾ പറയാനായിട്ട് പോവുക. അതിന്റെ ഒരു തുടക്കമാണ് 9 വീണ്ടും അദ്ദേഹം പറയുന്നത്. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. പുതിയത് സ്ഥാപിതമായതോടുകൂടി പഴയതിന്റെ പ്രസക്തി ഇല്ലാതെയായി തീരുകയാണെന്ന് പറയാനായിട്ടാണ് ഇവിടെ ശ്രമിക്കുകയും ചെയ്യുന്നത്. 2 പറയുന്നത്, ഒരു കൂടാരം ചമച്ചു, അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ. ഇത് പുറപ്പാട് പുസ്തകം 40 ആർക്ക് ഓഫ് കവനന്റ്, പ്രത്യേകിച്ച് നിയമ പെട്ടകത്തിന്റെ കാര്യമൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതുകൂടാതെ ഇവർക്ക് ഉണ്ടായിരുന്ന ടെന്റ് അടിച്ചാണ് ഈ സമാഗമന കൂടാരം, ടാബർനാക്കൾ, അത് അതിന്റെ പ്രാധാന്യമാണ് ഇവിടെ പറയുന്നത്. ഒരു കൂടാരം ചമച്ചു, പുറപ്പാട് പുസ്തകം 40 നമ്മൾ ഇത് വായിക്കുന്നത്. അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കുണ്ടായിരുന്നു, മേശയുണ്ടായിരുന്നു, കാഴ്ചയപ്പം ഉണ്ടായിരുന്നു, അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ. 2 പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു എന്ന് കാണുന്നു. അപ്പോഴ് ദൈവാലയത്തിൽ 2 ഉണ്ടായിരുന്നു എന്ന്. ഇത് ഔട്ട് ഓഫ് സിലബസ് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. പലപ്പോഴും നമ്മൾ വളരെയേറെ നമ്മളുടെ പ്രൊട്ടസ്റ്റന്റ് സഹോദരങ്ങളാൽ ആക്രമിക്കപ്പെടുന്നതും നമ്മുടെ പലരും തന്നെ യാതൊരു ബോധവും ഇല്ലാതെ വിളിച്ചു പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ് പിന്നെ തിരശ്ശീല കീറിപ്പോയി. അത് കാരണം പിന്നെ ഇപ്പൊ ഓർത്തോസുകാർ തിരശ്ശീല ഇട്ടുകൊണ്ട് നടക്കുന്ന മോശമാണ് എന്ന് പറയുന്ന ഒരു കാര്യം. ഈ തിരശ്ശീല ചിന്തി നമ്മൾ വായിക്കുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 27:51 അവൻ കുരിശിൽ മരിക്കുമ്പോൾ ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ദൈവാലയത്തിന്റെ തിരശ്ശീല മേൽതൊട്ട് അടിവരെ രണ്ടായിട്ട് കീറിപ്പോയിന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ എന്തിനാ ഈ ഓർത്തഡോക്സുകാർ തിരശ്ശീല ഇട്ടുകൊണ്ട് നടക്കുന്നതെന്ന് ചോദ്യത്തിന് ഉത്തരം പറയിപ്പോ. ഇവിടെ നമ്മൾ കണ്ടല്ലോ ഈ പുറപ്പാട് പുസ്തകം 40 കൂടി നമ്മൾ വായിച്ചു നോക്കണം. 2 നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അതായത് നമ്മള് മദ്ബഹ, ഹോളി ഓഫ് ഹോളീസ്, അതിവിശുദ്ധ സ്ഥലം. 2 ഹോളി പ്ലേസ്, അല്ലെങ്കിൽ നമസ്കാരമൊക്കെ നടത്തുന്ന ആ സ്ഥലം. നിങ്ങൾ ദൈവാലയത്തിന്റെ മാതൃക മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നെ. ഈ ടാബർനാക്കൾ പോലെ തന്നെയായിരുന്നു പിന്നീട് ജെറുസലേം ടെമ്പിളും പണിതത്. അതേ ആശയത്തിൽ തന്നെയാണ് പണിതേക്കുന്നത്. 4 അതിനുള്ളത്. 1 ഹോളി ഓഫ് ഹോളീസ്, അതേ 2 ഹോളി പ്ലേസ്. 3 ജനങ്ങൾ നിൽക്കുന്ന പ്രാകാരം. 4 ഏറ്റവും പുറകില് വിശ്വാസം പഠിതാക്കളൊക്കെ നിൽക്കുന്ന നാടകശാല, പോട്ടിക്കോ അല്ലെ പൂമുഖം എന്ന് പറയുന്ന ഭാഗം. ഇതില് 2 പഴയ ടാബർനാക്കിൽ ഉണ്ടായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് ഈ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പുറപ്പാട് ദിവസം 40 നിങ്ങൾക്ക് അത് വായിക്കാൻ സാധിക്കും. അപ്പോൾ 2 പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഹോളി ഓഫ് ഹോളീസ് എന്ന് പറയുന്നത് 2 പിന്നിലുള്ളതാണ്. അപ്പൊ 2 അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1 വേണമല്ലോ. 1 എവിടെ ആയിരുന്നു എന്നറിയാവോ? ജനങ്ങൾ നിൽക്കുന്ന സ്ഥലവും ഈ ഹോളി പ്ലേസും, അതായത് ഇപ്പൊ നമ്മൾ നിന്ന് നമസ്കാരം നടത്തുന്ന സ്ഥലവും കൂടി വേർതിരിക്കുന്നതായിരുന്നു 1. 2 നമ്മളിപ്പോ ഉപയോഗിക്കുന്ന തിരശ്ശീല എന്ന് പറഞ്ഞാല് ആ അർത്ഥത്തിൽ 2 തിരശ്ശീലയാണ് എന്ന് ഞാൻ പറയുന്നു, അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക. ഈ 1 വേദവസ്ത്രത്തിൽ പറയുന്ന തിരശ്ശീല കീറിപ്പോയി എന്ന് പറയുന്നത് ഈ 1 തിരശ്ശീല കീറിപ്പോയി എന്ന് പറയുന്നത് ജനങ്ങൾ നിൽക്കുന്നിടത്തെയും ഈ നമ്മൾ നമസ്കാരം നടത്തുന്ന വിശുദ്ധ സ്ഥലവും തമ്മിലുള്ള തിരശ്ശീലയാണ് കീറിപ്പോയത്. അതിന്റെ കാര്യം പറയാം. ഈ വിശുദ്ധ സ്ഥലത്ത് വെച്ചായിരുന്നു മിക്കവാറും ആട്ടുകൊറ്റന്മാരുടെ രക്തവും ബലിയർപ്പണവും അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ട് നടന്നിരുന്നത് ഈ വിശുദ്ധ സ്ഥലത്ത് വെച്ചായിരുന്നു. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും. അത് താഴോട്ട് നമ്മള് 7 നമ്മൾ വായിക്കുന്നുണ്ട്. 2 ഇതിലോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും, രക്തം കൂടാതെയല്ല, അത് അവൻ തന്റെയും ജനത്തിന്റെ അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുമെന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴ മിക്കവാറും ഇവര് അവരുടെ ബലിയർപ്പണങ്ങളും രക്തം തളിക്കുന്ന കാര്യങ്ങളും ഒക്കെ പ്രധാനമായിട്ട് നടത്തിയിരുന്നത് ഈ വിശുദ്ധ സ്ഥലത്തായിരുന്നു. ജനങ്ങൾ നിൽക്കുന്നതും തൊട്ടു മേളിലുള്ള സ്ഥലവും തമ്മില് ഇത് തമ്മിലുള്ള വേർതിരിവ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കുഞ്ഞാടിന്റെ രക്തം ബലിയായി അർപ്പിക്കപ്പെടുന്ന സ്ഥലമായിരുന്നു ആ വിശുദ്ധ സ്ഥലം. ആ വിശുദ്ധ സ്ഥലവും ജനങ്ങൾ നിൽക്കുന്ന പ്രാകാരവും തമ്മില് തിരിക്കുന്നതായ 1 തിരശ്ശീല നമ്മുടെ രക്ഷിതാവായ കർത്താവ് കാൽവരിയിൽ യാഗമായി തീർന്നപ്പോൾ മേൽ തൊട്ട് അടിവരെ രണ്ടായിട്ട് കീറിപ്പോയി. അത് കീറിപ്പോയി എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമുണ്ട്. അത് കീറി എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇനി മേലിൽ ഒരു കുഞ്ഞാടും ബലിയായിട്ട് അർപ്പിക്കപ്പെടേണ്ട കാര്യമില്ല, ഇനി മേലിൽ ഒരു തുള്ളി രക്തം പോലും അർപ്പിക്കപ്പെടേണ്ട കാര്യമില്ല, ജനങ്ങൾക്ക് ഇനി ആ വിശുദ്ധ സ്ഥലത്തേക്ക് കടക്കുവാൻ തക്കവണ്ണമുള്ള, ആ കൃപാസനത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണമുള്ള, ആ സ്വർഗീയ ബലിപീഠത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണമുള്ള എല്ലാ തടസ്സങ്ങളും നീക്കി തീർച്ചയായിട്ടും ദൈവനമ്പുരാൻ യാഗം, മനുഷ്യപുത്രൻ യാഗമായിട്ട് തീർന്നപ്പോൾ, ലോകത്തിന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ കുഞ്ഞാട് യാഗമായിട്ട് തീർന്നപ്പോൾ ഇനി കുഞ്ഞാടിന്റെ ബലി ഇല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് തിരശ്ശീല മേൽതൊട്ടടി വരെ രണ്ടായിട്ട് കീറിപ്പോയത്. ഈ രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിൽ ആണ്ടിലൊരിക്കൽ ചെന്നാല് മഹാപുരോഹിതൻ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ പ്രധാനമായിട്ടും ധൂപാർപ്പണമാണ്. എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ഇത് പഠിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പ്രധാനമായിട്ടും ധൂപാർപ്പണമാണ്. ആണ്ടിലൊരിക്കൽ മാത്രം അവിടെ കടക്കും. അങ്ങനെയാണ് സക്കറിയാവ് അവിടെ കടന്നതും യോഹന്നാനെ പറ്റിയുള്ള ഗബ്രിയൽ മാലാഖ ദർശനത്തിൽ പറയുന്നതൊക്കെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒന്നും രണ്ടോ അധ്യായങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വായിക്കുകയും ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ ബോധമില്ലാതെ ആരെങ്കിലും പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഇതിനെല്ലാം കണ്ണടച്ച് ചുമ്മാ ഒരു വാക്യം അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് അടർത്തിയെടുത്തിട്ട് ഇതിനെല്ലാം എതിർക്കരുത് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. അതുപോലെ നിങ്ങൾ ഇത്രയും പഠിച്ചവരായതുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയും. നമ്മൾ പഠിച്ച എബ്രായ ലേഖനത്തിലെ തന്നെ കഴിഞ്ഞ ഏഴാം അധ്യായത്തിലെ 12 വാക്യം മാത്രം ചിലരെടുക്കും. 12 വാക്യത്തിൽ പറഞ്ഞ പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം, അതുകൊണ്ട് പൗരോഹിത്യം മാറിപ്പോയി, ഇപ്പം പൗരോഹിത്യം വേണ്ട എന്ന് പറയും. പിന്നെ 28 വാക്യം എടുത്തിട്ട് പറയും ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. പിന്നീട് അല്ല, 27 വാക്യം പറയും ആ മഹാപുരോഹിതനെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനംപ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ എന്ന് കേൾക്കുമ്പോൾ, ഇതും ഈ വാക്യം മാത്രം കേൾക്കുമ്പം ഇത്രയും നാള്, പ്രായലേഖനം പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സൊന്നും എനിക്കറിയാൻ മേല, ഇത്രയും നാൾ ഈ വാക്യം മാത്രം അടർത്തിയെടുത്ത് കേൾക്കുമ്പം ഓർക്കും അയ്യോ ശരിയാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ആ അർത്ഥത്തില്ല. പിന്നീട് ഇപ്പൊ നമ്മൾ പഠിച്ചു നിർത്തിയ 8:13 വാക്യം പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു, എന്നാൽ പഴയതാണെന്നും ജീർണിക്കുന്നതെല്ലാം നീങ്ങിപ്പോകാൻ അടുത്തിരിക്കുന്നു എന്നൊക്കെ പെന്തക്കോസ്തിലെ പാസ്റ്ററും പാസ്റ്റർ അമ്മയും കൂടെ വന്ന് ശക്തമായിട്ട് അങ്ങോട്ട് പറയുമ്പോഴത്തേന് നമ്മൾ ആകെ ഹാലളകും, ഇതെല്ലാം തെറ്റാന്ന് വിചാരിക്കും. പക്ഷെ എബ്രായ ലേഖനം ആകത്തുകയിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ എന്തർത്ഥത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഈ എന്തെങ്കിലും ഒരു മുറിവാക്യം കേട്ട ഉടനെ ഹാലളകരുത് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളൂ. അതുകൊണ്ട് ഈ തിരശ്ശീല ഉണ്ട്, തിരശ്ശീല രണ്ടാം തിരശ്ശീലൊന്നും കീറിപ്പോയില്ല, ഒന്നാം തിരശ്ശീല കീറി, അതിനൊരു അർത്ഥം ഉണ്ടായിരുന്നു. ഇനി കുഞ്ഞാടുകളൊന്നും അർപ്പിക്കപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ പഴയ നിയമം അവിടെ നിന്ന് വായിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എത്ര പേർക്ക് അത് അറിയാമെന്ന് എനിക്കറിയാൻ മേല. നമ്മൾ അവിടെ നിന്ന് വായിക്കുന്നത് പ്രഭാ നമസ്കാരം നടത്തും. അതായത് ഈ പ്രഭാ നമസ്കാരത്തിൽ മുഴുവൻ പാടുന്നത് മുഴുവൻ പ്രവചനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പാടുന്നത്. അവസാനം പഴയ നിയമത്തിൽ നിന്നുള്ള വായനകളും വായിച്ചിട്ട് അവിടം വിടും. അവിടം വിട്ടിട്ട് നമ്മൾ അതിവിശുദ്ധ സ്ഥലം ഹോളി ഓഫ് ഹോളീസിലേക്ക് കടക്കുക. പുതിയ നിയമം വന്നപ്പോൾ അതിലേക്ക് കടന്നു. എന്നിട്ട് അവിടെ മറിയന്തിയിലേക്ക് ചൊല്ലി വിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ കടക്കുന്നതെന്നും കൂടി ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതിനോട് ചേർന്ന് നമ്മൾ പഠിക്കുന്നവരായതുകൊണ്ട് അതും കൂടി നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക. പഴയ നിയമം വായിച്ച് നമ്മൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ചു. പഴയ ഇതെപ്പോഴും ഈ വേദപുസ്തകം പഴയ നിയമം പുതിയ നിയമം നമ്മൾ കൊണ്ടു നടക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ആരാധനാനുഷ്ഠാനങ്ങൾ മുഴുവൻ ക്രിസ്തു പഴയതിൽ പൂർത്തീകരിക്കപ്പെട്ടവനാണെന്ന് കാണിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് പഴയ നിയമം ആ താഴെ നിന്ന് വായിച്ചിട്ട് വിശുദ്ധ സ്ഥലത്ത് നിന്ന് വായിച്ചിട്ട് പിന്നീട് എല്ലാം മുകളിലോട്ട് അങ്ങ് കയറിപ്പോ വെളിവ് നിറഞ്ഞോ രീശോ ബൈ ദ ലൈറ്റ് വി സീ ദ ലൈറ്റ് ജീസസ് ഫുൾ ഓഫ് ലൈറ്റ് എന്നും പറഞ്ഞ് പാടി മുകളിലോട്ട് കയറിപ്പോകുന്നത് ആ നിത്യപ്രകാശമായിരിക്കുന്ന ക്രിസ്തു സ്വർഗീയത്തിന്റെ പിതാവിന്റെ മഹിമാർത്ഥനത്തിൽ വലതുഭാഗത്തിരുന്ന നിത്യ ശുശ്രൂഷ ചെയ്യുന്നു. ആ നിത്യ ശുശ്രൂഷയിലേക്ക് എനിക്കും നിങ്ങൾക്കും കടക്കാനായിട്ട് അവസരമുണ്ട് എന്നൊക്കെ ബോധ്യപ്പെടുത്താനായിട്ടാണ് ഈ ശുശ്രൂഷകൾ നിർവഹിക്കുന്നതെന്ന് ഓർക്കുക. പിന്നെ ജനങ്ങൾ നിൽക്കുന്ന ആ പ്രാകാരവും വിശുദ്ധ സ്ഥലവും തമ്മിലുള്ള വേർതിരിവ് മാറിപ്പോയി പിന്നെ നമുക്കും അങ്ങോട്ട് കടക്കാൻ കയറാനും ഇറങ്ങാനും ആ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തത്തിലേക്ക് നമ്മൾ കയറി ഇറങ്ങുകയും ബലഹീനരായ മനുഷ്യർ അവിടെ നിന്ന് കർത്താവിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച് നമ്മൾ ആ ഹോളി കമ്മ്യൂണിയനിൽ പാർട്ടേക്ക് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ള അർത്ഥം കൂടിയൊക്കെ ഇന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതിനോടൊപ്പം ഒരു വാക്കും കൂടെ, ഏറ്റവും പുറകിലത്തെ സ്ഥലം ഞാൻ പറഞ്ഞത് നാടകശാല എന്നാ പറയുന്നത്. നാടകശാല എന്ന് പറഞ്ഞാല് പണ്ട് ഈ നാടക രൂപയാണ്. വേദപുസ്തകം 1764 മലയാളത്തിൽ അച്ചടിച്ച് നമുക്ക് കൈ കിട്ടിയത്. അതിനു മുമ്പ് അല്ലെ 15 ശേഷം ഇംഗ്ലീഷിൽ പോലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനു മുമ്പ് ഈ സുവിശേഷങ്ങളൊക്കെ വാമൊഴിയായി ഓറൽ ട്രഡീഷൻ 2 തെസ്സലോനിക്കർ 2 അധ്യായം 15 വാക്യത്തിൽ പറയുന്നത് പോലെ ഓറൽ ട്രഡീഷൻ വഴിയായിട്ട് നമുക്ക് കിട്ടിയിരുന്ന പാരമ്പര്യങ്ങളൊക്കെ കൈമാറിയിരുന്നത് പരിചമുട്ടുകളി, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങളിലൂടെയൊക്കെ ആയിരുന്നു. വീരടിയാൻ പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ആയിരുന്നു. അപ്പോ ആ കാര്യങ്ങളിലൂടെ ജനങ്ങൾ അതിന്റെ ഇതായിട്ട് എപ്പോഴും പരിചമുട്ടുകളിയും മാർഗംകളിയൊക്കെ നടക്കുന്ന മോശതന്റെ അടുമയിക്കാൻ ഗാനനത്തിൽ നിൽക്കും നേരം തായിന്ത തരികട ഇന്ത തെയ്ത്തത് ഹൃദയം എന്നൊക്കെ പറഞ്ഞ് പാടുന്നത്, ഈ സംഭവങ്ങളൊക്കെ സാധാരണ ജനങ്ങൾക്ക് അവരുടെ ഈ കലാരൂപങ്ങളിലൂടെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന സ്ഥലമായിരുന്നു, അല്ലെങ്കിൽ വേദപുസ്തകം അല്ലെങ്കിൽ സുവിശേഷം പഠിപ്പിച്ച സ്ഥലമായിരുന്നു നാടകശാല എന്ന് പറയുന്നത്. അതായത് ക്രിസ്ത്യാനി ആകുവാൻ തക്കവണ്ണം ഒരാൾ ശ്രമിക്കുമ്പോൾ ആ ക്രിസ്ത്യാനി ആകുന്ന വ്യക്തി കടന്നു വരുവാനായിട്ടുള്ള അവരെ സുവിശേഷം അറിയിക്കുന്ന സ്ഥലമായിരുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് ഈ നാടകശാല നിൽക്കുന്നത് പുറജാതികളാണ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവാലയത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ദൈവാലയത്തിൽ നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ അത് ഓർക്കുക, നാടകശാലയിൽ നിൽക്കുക എന്നുള്ളതല്ല നമുക്ക് ആവശ്യം. തീർച്ചയായിട്ടും ദൈവാലയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് ആരാധനയെ സംബന്ധിക്കുക എന്നുള്ള കാര്യമാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുക. അത് പ്രത്യേകമായിട്ട് ഞാൻ ഓർപ്പിക്കുന്നു. ഈ നാടകശാല നിൽക്കുന്നവര് പുറജാതികളാണെന്ന് ഉള്ള ഒരു ബോധ്യം കൂടി നമുക്ക് ഇവിടെ, പിന്നെ തണുപ്പൊക്കെ ആയതുകൊണ്ട് അധികം ആൾക്കാർ അങ്ങനെ നിൽക്കുകയല്ലായിരിക്കും എന്ന് വിചാരിക്കാം. ഞാൻ വെറുതെ ജസ്റ്റ് കിഡിങ്, അത്രേ ഉള്ളൂ അതിന്റെ അർത്ഥത്തിൽ അത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോഴ ഈ തിരശീലയുണ്ട്, രണ്ടാം തിരശീലയ്ക്ക് പിന്നിലാണ് അതിവിശുദ്ധ സ്ഥലം എന്ന് പേരുള്ളത്. അത് പൊന്നുകൊണ്ടുള്ള ധൂപകലശവും അതിൽ മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപെട്ടകവും അതിനകത്ത് മന്ന ഇട്ട് വെച്ച പൊൻപാത്രവും അഹ്റോന്റെ തളിർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകകളും അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ ഖരൂപുകളും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയും ചെയ്യുകയാണ്. അതായിരുന്നു പഴയ നിയമത്തിന്റെ ടാബർനാക്കളിന്റെ പ്രത്യേകത. എബ്രായ ലേഖനകർത്താവ് പറയുക, എന്തൊക്കെയായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്? പൊന്നുകൊണ്ടുള്ള ധൂപകലശം ഉണ്ടായിരുന്നു, പിന്നെ മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപട്ടകം ഉണ്ടായിരുന്നു, ആർക്ക് ഓഫ് കവനന്റ് ഉണ്ടായിരുന്നു. ഈ നിയമപട്ടകത്തിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? മന്നായിട്ട് വെച്ച പൊൻപാത്രം, കഴിഞ്ഞ കാലത്ത് ദേവനുമ്പരാൻ അവരെ നടത്തിയ മന്നായും കാടപ്പക്ഷിയും ഒക്കെ കൊടുത്ത് ഇല്ലായ്മയുടെ നടുവിൽ നടത്തിയ കാര്യങ്ങൾ അവരോർക്കുന്നു. പിന്നെ അഹറോന്റെ തളിർത്ത വടി എന്ന് പറഞ്ഞാൽ ദൈവം മിറക്കൾ പ്രവർത്തിക്കുന്നവനാണ്, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്, പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്നതായ കാര്യം. നിയമത്തിന്റെ കൽപ്പലകകള് മോശവഴിയായിട്ടുള്ള വിജയം, പഴയ നിയമം ആ കവനന്റ്, അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കിരൂപുകള്, കൃപാസനം അതിന്റെ വിശദീകരണമൊക്കെയാണ് ഇവിടെ നൽകുവാനായിട്ട് എബ്രായ ലേഖനകർത്താവ് ശ്രമിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. കൂടാരത്തിന്റെ സംവിധാനമാണ് ഇവിടെ പറയുന്നത്. തിരശീല വേർതിരിച്ചിരുന്നു, ലേവ്യ പുരോഹിതന്മാർ നിത്യവും വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ അനുഷ്ഠിച്ചപ്പോൾ അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ മാത്രം ആണ്ടിലൊരിക്കൽ പാപപരിഹാര ദിവസം ശുശ്രൂഷ അനുഷ്ഠിച്ചു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ധൂപപീഠത്തിന്റെ യഥാർത്ഥ സ്ഥാനം എന്ന് പറയുന്നത് വിശുദ്ധ സ്ഥലമാണ്, എന്നാല് അതിവിശുദ്ധ സ്ഥലത്ത് ധൂപപീഠം സ്ഥിതി ചെയ്യുന്നതായിട്ടാണ് ലേഖനകർത്താവ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഈ അത് പാപപരിഹാര ദിവസം, യോം കിപ്പൂർ എന്ന് പറയുന്ന ദിവസമുണ്ട്, ഞാൻ അതിലേക്ക് കടക്കാം. പാപപരിഹാര ദിവസത്തില് മഹാപുരോഹിതന്റെ ശുശ്രൂഷയുടെ പ്രാരംഭത്തില് ധൂപപീഠം അതിവിശുദ്ധ സ്ഥലത്ത് സ്ഥാപിക്കുക പതിവായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു ദിവസത്തെ മാത്രം ഉദ്ദേശിച്ചാണ് ഈ അതിവിശുദ്ധ സ്ഥലത്ത് ധൂപപീഠം ഉണ്ടായിരുന്നു എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അന്നത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം അത് പൂർവ്വസ്ഥലത്തേക്ക് തിരിച്ചു വെക്കും. പിന്നീട് ഈ എബ്രായ ലേഖനകർത്താവിന്റെ വീക്ഷണത്തില് അതിവിശുദ്ധ സ്ഥലത്ത് സ്ഥിതി ചെയ്തിരുന്ന ധൂപപീഠം ക്രിസ്തുവിന്റെ ബലിയർപ്പണത്തിന്റെ പ്രതീകമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ പാപപരിഹാര ദിനത്തിലെ ശുശ്രൂഷകളിലാണ് പ്രധാനമായിട്ടും ഈ ലേഖനകർത്താവിന്റെ ശ്രദ്ധ പതിഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. കൂടാതെ ഇപ്പൊ നമ്മൾ വായിച്ച രണ്ട് വസ്തുക്കൾ, ഒന്ന് സ്വർണ്ണ നിർമ്മിതമായ ഏഴ് ശിഖരങ്ങളുള്ളതായ നിലവിളക്ക്. നിലവിളക്ക് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലുള്ള നിലവിളക്കല്ല, ഈ യഹൂദന്മാരുടെ നിലവിളക്ക് നിങ്ങൾക്കറിയാലോ, ഏഴ് തണ്ടിന്മേൽ വെച്ചിരിക്കുന്ന നിലവിളക്കാണ്. പിന്നീട് കാഴ്ചയപ്പം വയ്ക്കുന്ന മേശയും ഉണ്ടായിരുന്നു. ഈ മേശയുടെ മേലെ 12 അപ്പങ്ങളാ അടുക്ക്, രണ്ട് അടുക്കുകളായിട്ട് വെച്ചിരിക്കും, ആറും ആറും വീതം. 12 ഗോത്രങ്ങൾക്ക് അനുസൃതമായിട്ടാണ് അത് വെച്ചിരുന്നത്. പിന്നെ ശാബത തോറുമാണ് പുരോഹിതനവ മാറ്റിയിരുന്നത്, ഒരാഴ്ച അവിടെ ഇരിക്കും. അങ്ങനെ ദാവീദും കൂടെയുള്ളവരും വന്നപ്പോഴാണ് പുരോഹിതന്മാർക്ക് മാത്രം കഴിപ്പാനായിട്ട് വെച്ചിരുന്ന കാഴ്ചയപ്പം എടുത്ത് ദാവീദും കൂടെയുള്ളവർക്കും കൊടുത്തത്. നിലവിളക്ക് പ്രകാശത്തിന്റെയും കാഴ്ചയപ്പം ജീവന്റെയും പ്രതീകങ്ങളായിട്ടിരുന്നു എന്നുള്ളത് ഓർക്കണം.
ഞാൻ ഈ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുക എന്നുള്ള അർത്ഥത്തിലല്ല, വിശദമായിട്ട് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ചുരുങ്ങിയ സമയത്ത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഈ നമ്മുടെ സഭയിലും ഈ ജീവന്റെ പ്രകാശം, ജീവന്റെ അപ്പം, ഈ കാര്യങ്ങളിലൂടെ ലഭ്യമാകുന്ന പരിശുദ്ധാത്മദാനത്തിന്റെയും വിശുദ്ധ കുർബാനയുടെയും ഒക്കെ മുൻകുറികളായിട്ട് ഇവയൊന്ന് കണക്കാക്കണം. അത്രയും ഒരു ബോധ്യം നമുക്ക് വേണം. നമ്മുടെ സഭയിലൂടെ ഈ പരിശുദ്ധാത്മാ വെളിവ് നിറഞ്ഞ ഒരു ഈശോ നിലവിളക്കെന്ന് പറയുന്നത് അതല്ല, തിരികൾ കത്തിച്ച് പാടുന്നു, വെളിവ് നിറഞ്ഞ ഒരു ഈശോ നിൻ വെളിവാൽ കാണുന്നു. എന്താ കാണുന്നേ? വെളിവി അടിയാർ, ബൈ ദൈ ലൈറ്റ് വി സീ ദ ലൈറ്റ് ജീസസ് ഫുൾ ഓഫ് ലൈറ്റ്, നിന്റെ പ്രകാശത്താൽ ഞങ്ങൾ പ്രകാശം കാണുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നൽവരത്താൽ അന്ധകാരം നീങ്ങി യഥാർത്ഥ വെളിച്ചമുള്ളവരായിട്ട് നമ്മൾ തീരുന്നു. പിന്നെ വിശുദ്ധ കുർബാന, അപ്പോ എന്ന് പറയുന്ന വിശുദ്ധ കുർബാനയുടെയും മുൻകുറിയായിട്ട് നമുക്കൊന്ന് കണക്കാക്കാനായിട്ട് പറ്റും. പിന്നെ ഈ അധീക്ഷിത സ്ഥലം സമചതുരാകൃതിയിലായിരുന്നു. ഇവിടെ മഹാപുരോഹിതനല്ലാതെ മറ്റാർക്കും പ്രവേശനമില്ല. ഇവിടെ സാക്ഷിപേടകം അവിടെ ഉണ്ടായിരുന്നു. ഈ ഖദിരമരം കൊണ്ട് നിർമ്മിച്ച പേടകത്തില് മന്നാ സൂക്ഷിച്ചു വെച്ചിരുന്ന ചെപ്പ്, അഹ്റോന്റെ തളിർത്ത വടി, നിയമങ്ങൾ എഴുതിയ രണ്ട് കൽപ്പലകകൾ എന്നിവ ഉൾക്കൊണ്ടിരുന്നു. ഈ പുറപ്പാട് പുസ്തകത്തിലെ വിവരണം അനുസരിച്ച് മേൽ പറഞ്ഞ പേടകത്തിന്റെ ഉള്ളിലല്ല, അതിന്റെ മുന്നിലായിട്ടായിരുന്നു വെച്ചിരുന്നത്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 33-34 വാക്യങ്ങള്, സംഖ്യാപുസ്തകം 17-ാം അധ്യായം 2 മുതൽ 10 വരെ വാക്യങ്ങളൊക്കെ പരിശോധിച്ചാൽ അതിനകത്തല്ല, അതിന് മുന്നിലായിട്ടാ വെച്ചിരുന്നത്. ഇവിടെ ലേഖനകർത്താവ് പറയുമ്പോഴകത്തായിട്ടാ പറയുന്നത്. ഈ ഭാഗങ്ങളൊക്കെ ചുമ്മാ ഒരു വാക്യം കേട്ടിട്ട് ഉടനെ നമ്മൾ അങ്ങ് എടുത്തു ചാടരുതെന്ന് വീണ്ടും ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു. ഹാലളകരുത്, ഹാലളകി ഓടിപ്പോരുത്. ഒന്ന് വെച്ചൊന്ന് പഠിക്കുവാനൊക്കെ ഉള്ള ഒരു ശ്രമം നടത്തിയിട്ട് മാത്രമേ ഓടാൻ തുടങ്ങാവൂ കേട്ടോ. അത് ഞാൻ പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിൽ നമ്മൾ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിച്ചതാണ്. അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു എന്ന്. അപ്പൊ ഈ എബ്രായ ലേഖനകർത്താവ് പക്ഷെ ഇത് പറയുമ്പോൾ അതിന്റെ അകത്ത് വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. പേടകം ആദ്യ സ്ഥലത്ത് നിന്ന് മാറ്റി സ്ഥാപിച്ചപ്പോൾ ഈ വസ്തുക്കള് പിന്നീട് പേടകത്തിനുള്ളിൽ നിക്ഷേപിച്ചതായിരിക്കാം. അതിനൊരു സാധ്യത ഉണ്ട്. കാരണം ഈ മുന്നിലായിരുന്നു പഴയ നിയമത്തിൽ, പുറപ്പാട് പുസ്തകം ഞാൻ പറഞ്ഞല്ലോ 16, 33, 34 ക്ഷമിക്കണം, സംഖ്യ 17:2-10 വരെയും ഇതിന്റെ മുന്നിൽ വെച്ചിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. പിന്നീട് അത് മാറ്റിയതായിരിക്കാം, ഒക്കെ അങ്ങനെ നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് ഈ വസ്തുക്കളെ സൗകര്യാർത്ഥം പിന്നീട് നിക്ഷേപിച്ചതായിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം. പിന്നെ പറയുന്ന കാര്യമാണ് കൃപാസനം. പേടകത്തിന്റെ ആർക്ക് ഓഫ് കവനന്റെ അടപ്പ, സത്യ കൃപാസനം എന്ന് പറഞ്ഞാൽ അതിന്റെ മൂടിയാ കേട്ടോ. കൃപാസനത്തിന്മേലെ നിഴൽ വീഴത്തക്കവണ്ണം മാലാഖമാരുടെ രൂപങ്ങൾ പേടകത്തിന്മേൽ ഉറപ്പിച്ചിരുന്നു. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ കൃപാസനത്തിന്മേലെ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം. ഈ ഭൂമിയിൽ അതിനേക്കാളും പരിശുദ്ധമായ മറ്റൊരു സ്ഥലമില്ലായിരുന്നു എന്നാണ് ഈ യഹൂദന്മാരുടെ സങ്കല്പം. പാപപരിഹാര ദിവസത്തിൽ നമുക്ക് അടുത്ത കടക്കാനായിട്ടുള്ളത് ഈ പാപപരിഹാര ദിവസത്തെ പറ്റിയാണ്. അതിന്റെ വിശദീകരണങ്ങളിലേക്ക് അടുത്ത ദിവസം നമുക്ക് കടക്കാം. ഈ പാപപരിഹാര ദിവസത്തില് മഹാപുരോഹിതൻ ഈ കൃപാസനത്തിന്മേലാണ് രക്തം തളിച്ച് ശുദ്ധീകരണവും പാപമോചനവും കൈവരുത്തിയിരുത്തുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഈ പേടകം ക്രിസ്തുവിന്റെ മുൻകുറിയായി നമുക്ക് മനസ്സിലാക്കാം. യോഹന്നാന്റെ സുവിശേഷം 6:49-50 ഇവിടെ പറയുന്നുണ്ട്, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ നിന്ന് മന്ന ലഭിച്ചു എന്ന് പറയുമ്പോൾ ആ മറിഞ്ഞിരുന്ന മന്ന ക്രിസ്തുവാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു എന്ന് 1 യോഹന്നാൻ 2:2 നമ്മൾ വായിക്കുന്നുണ്ട്. ഇരുമ്പ് പോലെ കൊണ്ട് അവിടുന്ന് ജനത്തെ മേയിക്കും, അഹ്റോന്റെ തളിർത്ത വടി എന്നൊക്കെ പറയുമ്പോൾ വെളിപാട് പുസ്തകം 19:15 അതുപോലെ 2-ാം സങ്കീർത്തനത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നത് പോലെ ഇരുമ്പ് പോലെ കൊണ്ട് അവൻ തന്റെ ജനത്തെ മേയിക്കുമെന്നും കാണാം. ഇതെല്ലാം യേശു ക്രിസ്തുവിന്റെയും പരിശുദ്ധ അമ്മയുടെയും ഒക്കെ മുൻകുറിയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഈ കൂടാരത്തിന്റെ ഉപകരണങ്ങളെ കുറിച്ചുള്ള വിവരണം ചുരുക്കി പറഞ്ഞിട്ട് പിന്നീട് പ്രധാന വിഷയമായ മഹാപുരോഹിതന്റെ ശുശ്രൂഷയിലേക്കാണ്, പുരോഹിതന്മാരുടെ അനുഷ്ഠാനങ്ങൾ, അതിനെപ്പറ്റിയാണ് അടുത്ത ഭാഗം. 6 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം അതിനെപ്പറ്റി പഠിക്കാം. പ്രധാന വിഷയമായ മഹാപുരോഹിതന്റെ ശുശ്രൂഷയിലേക്ക് ലേഖകൻ നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു യേശു ക്രിസ്തുവിന്റെ നിത്യ പൗരോഹിത്യം, അതിനോട് ചേർന്ന് വരുന്ന കാര്യം, ലേവ്യാക്രമത്തിൽ പോലും ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുന്നു, ഇപ്പോഴും അവൻ പിതാവിന്റെ മഹിമാസനത്തിൽ നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ട് പിന്നീട് ഈ പുരോഹിതന്മാരുടെ ശുശ്രൂഷയും യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയും തമ്മിലുള്ള സാമ്യത്തെ പറ്റിയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് തമ്മിൽ ചില സാമ്യങ്ങളും ചില വ്യതിരിക്തകളും ഒക്കെ ഉള്ളത്, എങ്ങനെയാണ് ക്രിസ്തുവിന്റെ ശുശ്രൂഷകൾ നിത്യമായിട്ട് നിലനിൽക്കുന്നതെന്ന് പറയാനായിട്ടാണ് ഇനി ലേഖനകർത്താവിന്റെ താല്പര്യം. നമുക്കത് അടുത്ത ദിവസം പഠിക്കുകയും ചെയ്യാം. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പൊതുവായിട്ട് പറയാനായിട്ടുണ്ടോ?
ഇത് ഈ കാര്യങ്ങളൊക്കെ അച്ഛൻ എന്ത് നമ്മളെ എന്ത് ഭംഗിയായിട്ട് വരച്ചു കാണിക്കുന്നത്, നമ്മുടെ മുൻപിൽ അത് നമുക്ക് ഓരോന്നും നമുക്ക് കാണത്തക്കവണ്ണം ഓരോ കാര്യം പറയുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. എന്ത് ഭംഗിയായിട്ടാണ് അച്ഛൻ പഠിപ്പിക്കുന്നത്. ദൈവം അച്ഛനെ അധികമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശ്വസിക്കുന്നു. അതുപോലെ ഈ ക്ലാസ്സസ് എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് ഈ ഫാമിലി കോൺഫറൻസിന് പോയിരിക്കുന്ന അവരോട് അവർ വരുമ്പോ അവരോട് ഇത് നമുക്ക് ഈ റെക്കോർഡിംഗ് കേൾക്കാൻ ആവശ്യപ്പെടാം. നമുക്ക് നിർത്തണ്ട, കണ്ടിന്യൂ ചെയ്യാം. ഇനി രണ്ടു മൂന്ന് ഫാമിലി കോൺഫറൻസുകളോട് നടക്കുന്നുണ്ട്, എണ്ണം നമ്മുടെ കുറവായിരിക്കും, എങ്കിലും നമുക്കിത് കണ്ടിന്യൂ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു.
ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇവിടെ എം ജി ഒ സി എസ് എമ്മിന്റെ റീജിയണൽ കോൺഫറൻസ് ആണ് അടുത്ത ആഴ്ചയിൽ. അന്ന് വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ പിള്ളേർ ഇവിടെ വരാനായിട്ട് തുടങ്ങും. അപ്പം വ്യാഴം, വെള്ളി, ശനി, ഞായർ നാല് ദിവസവും ഞാൻ ഒന്ന് എൻഗേജ്ഡ് ആയിരിക്കും. അതുകൊണ്ട് അടുത്ത ആഴ്ചയില് നമുക്ക് ഒഴിവാക്കണോ അതോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനല്ലേ പിന്നെ സമയം കണ്ടെത്തി ഞാനത് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പിന്നീടുള്ള ആഴ്ചകളിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്താണ് മേന്റിയുടെ പറയാവോ?
അടുത്ത ആഴ്ച ഫാമിലി കോൺഫറൻസ് ഉണ്ട്, നമുക്ക് അറ്റൻഡൻസ് കുറവായിരിക്കും, അതുകൊണ്ട് നമുക്ക് വേണ്ടെന്ന് വെക്കാം അടുത്ത ആഴ്ച.
ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീടുള്ള ആഴ്ചയിൽ നമുക്കത് ഭംഗിയായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ അത് ഭംഗിയായിട്ട് എല്ലാവർക്കും ഈ റെക്കോർഡും കൂടെ ചെയ്യുന്നതുകൊണ്ട് കിട്ടത്തക്കവണ്ണം അത് ചെയ്യുകയും ചെയ്യാം. എന്നാ പിന്നെ അടുത്ത ആഴ്ച ഉണ്ടായിരിക്കും.
അടുത്ത ആഴ്ച ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല, എല്ലാവർക്കും ഇമെയിലും ചെയ്യുന്നതായിരിക്കും.
നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹ ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവാസവും കൂട്ടായ്മയും ഞങ്ങളെല്ലാവരുടെ മേലും ദൈവം തമ്പുരാനെ, ഞങ്ങൾ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെ മേലും കർത്താവെ, അല്പമായോ അധികമായോ ഈ ക്ലാസിന്റെ കാര്യങ്ങളും വനിതാസമായ പ്രവർത്തനങ്ങളുമായി സംബന്ധിക്കുന്ന എല്ലാവരുടെ മേലും ഞങ്ങളെല്ലാവരുടെയും ദൈനംദിനമായ നല്ല ആഗ്രഹങ്ങളോടും നല്ല പ്രവർത്തനങ്ങളോടും ദുഃഖത്തിലും പ്രയാസത്തിലും രോഗത്തിലും വേർപാടിന്റെ നമ്പരത്തിലും ഒക്കെ ഇരിക്കുന്ന എല്ലാവരോടും ഞങ്ങളുടെ വാങ്ങിപ്പവരുടെ ആത്മാക്കളോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ.
ആമേൻ.